നമുക്ക് തലകുനിക്കാം. പ്രിയ ദൈവമേ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ വീണ്ടും കൂടി വരാനുള്ള ഈ മഹത്തായ അവസരം നൽകിയതിനാൽ ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു. ഞങ്ങളുടെ ശത്രുവിനെ, നിന്റെ ശത്രുവിനെ യുദ്ധക്കളത്തിൽ വെച്ച് സന്ധിച്ച് വചനത്താൽ അവനെ നിന്റെ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഓടിച്ചു കളയേണ്ടതിന്, കർത്താവേ, ഇന്ന് രാത്രിയിൽ സുവിശേഷ വെളിച്ചം അതവർ കാണാൻ ഇടവരേണ്ടതിന്, കണ്ണിൽ എഴുതുവാനുള്ള ലേപനത്താൽ നീ ഞങ്ങളെ കണ്ണുകളെ അഭിഷേകം ചെയ്ത് അത് സത്യത്തിലേക്ക് തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾ ഇവിടം വിട്ടുപോകുമ്പോൾ അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ പറയാനിടവരട്ടെ. രോഗികളെയും പീഡിതരെയും സൌഖ്യമാക്കണമേ. നിരാശപ്പെട്ടിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തണമേ. ഒരിക്കൽ താണുപോയ ബലഹീനകരങ്ങളെ മുകളിലേക്ക് ഉയർത്തണമേ. കർത്താവായ യേശുവിന്റെ വരവിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാനുള്ള വരട്ടെ. അത് വളരെ അടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളിത് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ഇരുന്നാലും നിങ്ങൾ രാജ്യത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നും യോഗത്തിനായി വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആയതിനാൽ ഇന്നു രാത്രി വളരെ ചുരുക്കത്തിൽ സംസാരിക്കുന്നതാണ്. അഥവാ നിങ്ങളിൽ ചിലർ ഇവിടെ വന്ന് താമസിച്ച് തിരികെ പോകേണ്ടതുണ്ട്. ഒരുപക്ഷെ യാത്ര അല്പദൂരമുള്ളതാകാം. ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്നു രാവിലെ നേരം സ്വയം ഞാനും സഹോദരൻ നേവലിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അദ്ദേഹത്തെ അനേക സമയങ്ങളിൽ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുള്ള ഒന്നും അദ്ദേഹം ഒരിക്കലും കേട്ടിട്ടില്ല. എന്നാൽ ഇന്നു രാവിലത്തെ ആ തക്ക സമയത്തെ സന്ദേശത്തിൽ അത് കേൾക്കാനുള്ള നടത്തിപ്പ് കർത്താവിൽ നിന്നും എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. വളരെ നന്നായിരുന്നു. അതുമാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തെ കേൾക്കാൻ എന്തുകൊണ്ട് വരുന്നു എന്ന് ഞാൻ കാണുന്നു. അദ്ദേഹം നിങ്ങൾക്കെപ്പോഴും നന്മയെ ചെയ്യുകയുള്ളൂ. എനിക്ക് തീർച്ചയാണ് അദ്ദേഹത്തെ കേൾക്കുക. ഇന്ന് എനിക്കുണ്ടായ ചില കൂടിക്കാഴ്ചകളെ ഇന്ന് രാവിലെയും ഇന്ന് ഉച്ചതിരിഞ്ഞുമായി എടുക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് ഇനിയും അനേകം 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 എണ്ണത്തിലൂടെ കടക്കേണ്ടതാണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് പോലെ അത് ഇത്ര ഒരിക്കൽ മോശയോട് പറഞ്ഞെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് നിനക്ക് വളരെയേറെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ഇവിടെ വളരെയേറെ സഹോദരന്മാരുണ്ട്. അവരിൽ ഓരോരുത്തരും നിയമാനുസൃതമുള്ളവരും വളരെ നന്നായി കാര്യങ്ങളെ ക്രമീകരിക്കാൻ കഴിയുന്നവരുമാണ്. നമ്മുടെ പാസ്റ്ററോ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ വിശ്വാസത്തിൽ ഇവിടെയുള്ള മറ്റ് ധർമ്മോപദേശികളെയോ ഞാൻ ശുപാർശ ചെയ്യുന്നു. നിങ്ങൾക്ക് അവരടുക്കിലേക്ക് പോകാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായും അവർ നിങ്ങളോട് പറഞ്ഞു തരും. ചിലരും അവരുടെ കുട്ടികളും മിശ്രവിവാഹം നടത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റാണ്. മറ്റാരെ പോലെയും ഈ പുരുഷന്മാർക്ക് നിങ്ങളെ സഹായിക്കാനാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ കർത്താവിന്റെ ദാസന്മാരാണ്. അവരുടെ അടുക്കിലേക്ക് പോകൂ. നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങൾക്ക് വേണ്ട സഹായം അവർ ചെയ്തു തരുമെന്ന് എനിക്ക് തീർച്ചയാണ്. അവയെല്ലാം എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എവിടെയെല്ലാം പോകുന്നോ അവിടെയെല്ലാം അത് വളരെയേറെയാകുന്നു. നിങ്ങൾ നോക്കിയാൽ അവ ഓരോന്നും ഓരോ തവണയും കൂടിക്കൂടി വരുന്നതായി കാണാം. അവർ ഓരോരുത്തരെയും നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾക്കത് ചെയ്യാനാകുന്നില്ല. എന്നാൽ ഞാൻ നിരന്തരമായി ഏത് വിധേനയും അതെല്ലാം നിങ്ങൾക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ നാം തിരുവചനത്തിലേക്ക് പോയി ഉൽപ്പത്തിയിൽ നിന്നുമുള്ള വചനങ്ങളിലെ ഒരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. മൂന്നാം അധ്യായം. കഴിഞ്ഞ നാളുകളിൽ നാം സംസാരിച്ചുകൊണ്ടിരുന്ന ചിലതിനെ അല്പം പുറകിലേക്ക് പോയി തിരിച്ചു നോക്കിയിട്ട് നാം പുറപ്പെട്ടു പോകുമ്പോൾ കർത്താവ് യേശു നമുക്ക് അല്പം കൂടി കൂടുതലായി തരുന്നോ എന്ന് നോക്കാം. അവനത് ചെയ്യുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. യഹോവയായ ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൌശലമേറിയതായിരുന്നു. അവൻ സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയുമരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടെ ഉണ്ടാക്കി. കർത്താവ് ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ടവരട്ടെ, അവന്റെ വായിക്കപ്പെട്ട വചനത്തോട് അനുഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കാനിടവരട്ടെ. ഇപ്പോൾ ഇതിൽ നിന്നും ഇന്ന് രാത്രിയിൽ ഞാനൊരു വിഷയമെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സാത്താന്റെ ഏദൻ എന്ന് വിളിക്കുന്നു. സാത്താന്റെ ഏദൻ എന്ന് പറയുമ്പോൾ വളരെ അപരിഷ്കൃതമായ കാര്യമാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ എന്നാണ് ഞാൻ വിചാരിക്കുക, ഇവിടെ ഞാൻ ചിന്തിക്കുന്ന മനുഷ്യന്റെ ഒരു അരിപ്പയും ഒരു വിശുദ്ധ മനുഷ്യന്റെ രുചിയും എന്നതിനെ കുറിച്ച് സംസാരിച്ചതുമായി ഇത് ചേർന്നു പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില നേരങ്ങളിൽ ഇത്തരത്തിലെ ചില അപരിഷ്കൃതമായ ശബ്ദങ്ങൾ നമ്മെ എന്തിലേക്കെങ്കിലും കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് പഠിക്കാനും അത് നിങ്ങളെ വചനം വായിക്കാനും സഹായിക്കുന്നു. അതാണ് എന്റെ മുഴുവൻ കൂട്ടായ്മയും ചെയ്യേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അതിനാൽ വചനം വായിക്കുക, അത് പഠിക്കുക, അതിനെ ദൈവത്തിന്റെ കണ്ണുകളോടെ ഈ വർത്തമാനകാലത്ത് നാം എപ്രകാരം ജീവിക്കണമെന്ന് നിങ്ങളുടെ ബുദ്ധിപരമായ അറിവിനെ സമർപ്പിച്ചുകൊണ്ട് പഠിക്കുക. ഇപ്പോൾ അതെ, എനിക്ക് ഇതോ അതോ ചെയ്യാനാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് അല്പം സംസാരിക്കാനായി ഞാൻ താഴേക്ക് വരികയായിരുന്നു. നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇന്ന് രാത്രിയിൽ ഞാൻ വീട്ടിലേക്ക് പോകാൻ പോലും ഇഷ്ടപ്പെടുന്നത് പോലെ ഞാൻ തന്നെ ജനങ്ങളുമായി ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ അത് സത്യമാണെന്ന് ദൈവം അറിയുന്നു. നോക്കൂ, നിങ്ങൾ ഓരോരുത്തരോടും കൂടെ വീട്ടിലേക്ക് പോകാനും രാവിലെ നേരം പ്രാതൽ കഴിച്ച ശേഷം നാളെ ഉച്ച കഴിയുമ്പോൾ അണ്ണാൻ വേട്ടയ്ക്ക് പോകാനും ഇഷ്ടപ്പെടുന്നു. ഞാനത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഞാൻ വീട്ടിലേക്ക് പോകാനും നിങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കാനും ഇഷ്ടപ്പെടുന്നു. യോഗം കഴിയുമ്പോൾ പോർച്ചിലിരുന്ന് അല്പനേരം നിങ്ങളോടൊപ്പം സംസാരിക്കാനും നിങ്ങളുടെ നന്മയെക്കുറിച്ചും ദൈവത്തെ പറ്റിയും സംസാരിക്കാനും ആഗ്രഹിക്കുന്നു. ഞാനത് ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നു. ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും അത് ചെയ്യാനായി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ദൈവം അറിയുന്നു. എന്നാൽ എനിക്ക് അത് ചെയ്യാനാകുന്നില്ല. നോക്കൂ, അത്രയേറെ വലിയ ഞെരുക്കവുമാണ്. അതുമല്ല, മാത്രമല്ല, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വികാര വിവശനാക്കുന്ന കാലത്ത് സ്വയം ഞാനും ഒരു വികാര വിവശനായ മനുഷ്യനാണ്. ഇന്ന് മറ്റൊന്നിലേക്കായി ഞാൻ എന്റെ മനസ്സിനെ തയ്യാറാക്കിയിരിക്കുന്നു. എനിക്കതെടുത്ത് ചെയ്യേണ്ടതുണ്ട്. നാളെ അതിൽ നിന്നും ദശലക്ഷം മൈലുകൾ ദൂരത്തായേക്കാം. ഇതും മറ്റേതും ചെയ്യുന്നതൊന്നും എന്തോ ചിലത് മുറിച്ചു കളഞ്ഞിരിക്കുന്നു. അതുമല്ല, നിങ്ങൾക്കൊരു സമയം കിട്ടിയിരിക്കുന്നു. നിങ്ങളുടെ അറിവിനെ ഒരുമിച്ച് കൂട്ടിവയ്ക്കാൻ ശ്രമിക്കുക. എന്നാൽ സുവിശേഷം സഭയിലൂടെ പ്രസംഗിക്കുന്നതിനാൽ എനിക്ക് ലഭിച്ച പ്രധാന നേട്ടം, ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോഴും എത്രകാലം എനിക്ക് ഈ ഭൂമിയിൽ അവശേഷിച്ചാലും ഈ ദിവസത്തിൽ യേശു ക്രിസ്തുവിന് എനിക്ക് സകല ബഹുമാനവും കൊടുക്കാനായി. ഞാൻ നിങ്ങളോട് ചിലത് പറയാൻ വന്നിരിക്കുന്നു, അത് നിങ്ങളെ സഹായിക്കും. ചിലത് ഇന്ന് രാവിലെ വീട്ടിലേക്ക് പോയ ശേഷം ഞാൻ ചില കാര്യങ്ങൾ വായിച്ചിരുന്നു. ആ ജനങ്ങളെ സഹായിക്കാനായി ഇന്ന് രാത്രിയിൽ ഞാൻ എന്തു പറയണ്ടു കർത്താവേ? ഇന്ന് രാവിലെ സഹോദരൻ നേവൽ നമുക്കായി കൊണ്ടുവന്ന അതിനെപ്പറ്റിയുള്ള ആ ശക്തമായ സന്ദേശം കേട്ടിട്ട്, ഒരു ഡോക്ടർ രോഗനിർണയം നടത്തുകയും എന്നാൽ ഒരു പാത്രം നിറയെ സൂചികളുമായി വരുന്ന ഒരു മനുഷ്യൻ അവൻ ആ ഇഞ്ചക്ഷൻ തരുന്നു. അവിടെ അദ്ദേഹം എപ്രകാരം പറഞ്ഞു, അത് അത്രയേറെ അതിശയിപ്പിക്കുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് വാസ്തവമായും വളരെ കഠിനമായിരിക്കുന്നല്ലോ, ഒരു വളരെ കുശാഗ്ര ബുദ്ധിയുള്ള ഉത്തരമാണല്ലോ എന്ന് ഞാൻ കരുതി. രോഗിയുടെ രോഗനിർണയം നടത്തിയ ശേഷം ദേഹനീര് സറം ആ വാക്കിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അങ്ങനെ അത് ഒരു വളരെ നല്ല കാര്യമായിരിക്കുന്നു. ഈ കാലത്തിലേക്കുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തെ നിങ്ങളെ ബോധവൽക്കരിക്കാനായി ഞാൻ ചിലത് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? എന്തെങ്കിലും കഴിഞ്ഞുപോയ ദിവസങ്ങളിലുള്ള എന്തിനെയെങ്കിലും പറ്റിയല്ല, എന്നാൽ ചിലത് പിന്നെ ആ വക കാര്യങ്ങൾ ശരിയായിരുന്നു. നാം എല്ലാവരും ആ കാര്യങ്ങളെ പരാമർശിക്കാറുണ്ട്. എന്നാൽ ഈ തിരുവചനങ്ങളെ കുറിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. അതിപ്പോൾ നിങ്ങളായിരിക്കുന്ന വയലയുദ്ധത്തിൽ നല്ല മിടുക്കനായ പടയാളി എങ്ങനെയായിരിക്കണമെന്ന് അറിയാൻ സഹായിക്കും. അത് നിങ്ങളെ ബോധവൽക്കരിക്കും. അത് ശത്രുവിന്റെ തന്ത്രങ്ങളെ പഠിക്കാനും അത് നിങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കതിനെ ചെറുക്കാനുള്ള സകലതും പഠിപ്പിക്കും. നിങ്ങളാൽ കഴിയുന്ന അത്രയും നിങ്ങളിലേക്ക് വരുന്ന ഇടികളെ നിങ്ങളിൽ നിന്നും അകറ്റിക്കളയുക. അതാണ് പ്രധാന കാര്യം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ മഹത്തായി നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ പാപത്തിന്റെ ദിവസത്തെ അല്പനിമിഷങ്ങളിലേക്ക് നോക്കാം. ഇങ്ങനെയുള്ള ഒരു ദിവസമുണ്ടായിരുന്നതായി ഞാൻ ചരിത്രത്തിലെവിടെയും വായിച്ചിട്ടില്ല. എല്ലാ മുക്കിനും മൂലയ്ക്കും ദൈവത്തിന്റെ മക്കളെ കൊല്ലുന്നൊരു കാലമുണ്ടായിരുന്നു. പീഡനത്തിന്റെ വളരെ മഹത്തായ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ശത്രുവിന്റെ കബളിപ്പിക്കുന്ന വിധത്തെ കാണുമ്പോൾ നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലം പോലെ മറ്റൊന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇത് ഏറ്റവും കൌശലമേറിയതും കബളിപ്പിക്കുന്ന ഒരു ദിവസവുമാണ്. ഞാനത് കാണുമ്പോൾ അത് ഇതിനെ കൊണ്ടുവരുന്നു. ക്രിസ്ത്യാനി ഏതൊരു കാലത്തും ആയിരുന്നതിനേക്കാൾ അവൻ കൂടുതൽ ജാഗരൂപനായിരിക്കണം എന്നതാണ്. ഇപ്പോൾ പിൽക്കാലത്ത് സഭയുടെ മേൽ റോം നടത്തിപ്പോന്ന പീഡനകാലത്ത് ഒരു ക്രിസ്ത്യാനി ഒരു തെറ്റ് ചെയ്താൽ അവനെ കളരിയിൽ കൊണ്ടുചെന്ന് സിംഹങ്ങളാൽ തീറ്റിക്കുകയോ അതുമല്ലെങ്കിൽ അങ്ങനെയുള്ള യന്ത്രങ്ങൾ ചെയ്യുമായിരുന്നു. അവന്റെ സാക്ഷ്യത്താൽ അവനൊരു ക്രിസ്ത്യാനിയാണെന്ന് കാണിക്കുമായിരുന്നു. എന്നാൽ അവന്റെ പ്രാണൻ രക്ഷിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ അവൻ വിശുദ്ധവും ദൈവത്തിന്റെ കലപ്പില്ലാത്ത വിശ്വാസവുമായിട്ട് അവന്റെ രക്തത്താൽ തന്റെ സാക്ഷ്യത്തെ ആനന്ദത്തോടെ മുദ്രണം ചെയ്യുമായിരുന്നു. നാടികൾ മുറിയുമ്പോൾ അതല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ ദ്വാരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രക്തം പുറത്തേക്കൊഴുകി വിശ്വസ്തയോടെ യഥാർത്ഥ വിശ്വാസത്താൽ അവനിങ്ങനെ നിലവിളിക്കും, കർത്താവായ യേശുവേ എന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ. എന്നാൽ ഇപ്പോഴോ പിശാചിന്റെ കൗശലമോ ജനങ്ങൾ ക്രിസ്ത്യാനികളല്ലാതിരുന്നിട്ടും അവർ ക്രിസ്ത്യാനികളാണ് എന്ന് വിശ്വസിപ്പിക്കുന്നു. അവിടെയാണ് ആ കാര്യം. നിങ്ങൾ മുദ്രയിടേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ ജീവനെ നിങ്ങളുടെ സാക്ഷ്യത്തിന്റെ വഴിയിലൂടെ നിങ്ങൾ മുദ്രണം ചെയ്തിരുന്നാലും അതിലും അധികമായി കൗശലമേറിയ കാലമാണ്. സാത്താൻ അവന് കഴിയുന്ന എല്ലാ വിധത്തിലുള്ള കൗശലത്തിന്റെ കെണികളും അവൻ തയ്യാറാക്കിയിരിക്കുന്നു. അവനൊരു ചതിയനാണ്. യേശു മത്തായി 24 നാം ജീവിക്കുന്ന ഈ കാലം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളത് വെച്ച് ഏറ്റവും കൗശലമേറിയ കാലമാണ് എന്ന് നമ്മോട് പറഞ്ഞിരുന്നു. അവനെ വഞ്ചിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും അവൻ വഞ്ചിക്കാൻ നോക്കും. ഇപ്പോൾ നമുക്ക് ബൈബിളിൽ ഇന്നത്തേക്കായി പറയപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങളെ ചില വചനങ്ങളുമായി താരതമ്യം ചെയ്യാം, അതല്ലെങ്കിൽ നാം ജീവിക്കുന്ന ദിവസവുമായി അതിനെ താരതമ്യപ്പെടുത്തി നോക്കാം. 2 തിമൊത്തിയോസിന്റെ 3 നാം ഇങ്ങനെ പഠിക്കുന്നു, അതായത് ആ പ്രവാചകൻ പറയുന്നത്, അത് ഈ ദിവസങ്ങളിൽ മനുഷ്യർ ദ്രോഹികളും ദ്രാക്ഷക്കാരും നികളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായിരിക്കുന്ന ഒരു ദിവസം വരും. ഒരു നിമിഷം അതിനെ ഇപ്പോൾ താരതമ്യം ചെയ്തു നോക്കൂ. നാം ചെയ്യുന്നില്ല, നാം അതിനെ ഒന്ന് ലഘുവായിട്ട് നോക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ചെയ്യാനുള്ള സമയം ഇപ്പോൾ നമുക്കില്ല. എന്നാൽ നിങ്ങൾ വീട്ടിലേക്ക് ചെന്ന് അതിനെ പഠിക്കുമ്പോൾ കാണാൻ വേണ്ടിയാണ്. അതിനെ ഒന്ന് പ്രമുഖമാക്കി കാട്ടുകയാണ്. ദ്രാക്ഷക്കാർ, നിഗളികൾ, ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം ഭോഗത്തെ ഇഷ്ടപ്പെടുന്നവർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, സൽഗുണദോഷികൾ. ഇത് അവസാന നാളുകളിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ആത്മാവ് സ്പഷ്ടമായി പറയുന്നു. പ്രവചനം അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് ഈ ദിവസത്തെക്കുറിച്ചായിരുന്നു. അത് മാത്രമല്ല, നാം ഇപ്പോൾ വെളിപ്പാട് 3:14 അതല്ലെങ്കിൽ ലവോദിക്യ സഭാകാലത്തിൽ സഭാ അവസാന കാലത്തിൽ എങ്ങനെയായിരിക്കും, അത് ഇങ്ങനെയായിരിക്കുമെന്ന് പറയുന്നു. അത് യാതൊന്നും ആവശ്യമില്ലാത്ത ഒരു വിധവയെ പോലെ ഇരിക്കും. അത് വസ്തുവകകളാൽ നിറഞ്ഞിട്ട് ധനവാനായിരിക്കും. അവർ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും അന്ധരും നഗ്നരും എന്ന് അറിയാതെയും ഇരിക്കും. ഇപ്പോൾ ഓർക്കൂ, അവൻ ഈ കാലത്തിലെ സഭയോടാണ് സംസാരിക്കുന്നത്. നിർഭാഗ്യനും അന്ധനും നഗ്നനും എന്നറിയാതിരിക്കുന്നു. അത് അവസാനത്തെ വാക്യമാണ്. ആ അവസാനത്തെ വാക്ക് അത് അത്രമാത്രം ശ്രദ്ധേയമാക്കുന്നു. അവർ എല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞ് തയ്യാറായിരിക്കുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. ലവോദിക്യാ സഭാകാലം എന്നാൽ പെന്തക്കോസ്തൽ സഭാകാലമാണ്, കാരണം ഇതാണ് അവസാനത്തെ സഭാകാലം. ലൂഥറിന് അവന്റെ സന്ദേശമുണ്ടായിരുന്നു, വെസ്ലിക്ക് തന്റേതുണ്ടായിരുന്നു, പെന്തക്കോസ്തുകൾക്ക് അവരുടെ സന്ദേശവുമുണ്ട്. മാത്രമല്ല അതിങ്ങനെ പറയുന്നു, നീ ശീതോഷ്ണമാനായിരിക്കുകയാൽ, തണുപ്പമല്ല എന്നാൽ ചൂടുമല്ല, പുറമേയുള്ള ഇളക്കങ്ങൾ, സുവിശേഷത്തെക്കുറിച്ചുള്ള മാനസികമായ ധാരണകൾ. എന്തുകൊണ്ടെന്നാൽ അവൻ പറയുന്നു, നീ ആ രീതിയിലാണ്, ഞാൻ എന്റെ വായിൽ നിന്നും നിന്നെ ഉമിഞ്ഞുകളയും. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, സഭ ഈ അവസ്ഥയിൽ കാണുമ്പോൾ അതവനെ രോഗിയാക്കുന്നു. ഓർക്കൂ, അവനെ ഉമിഞ്ഞുകളഞ്ഞിരിക്കുന്നു. മാത്രമല്ല അവൻ സഭയുടെ പുറത്തുമായിരുന്നു കൊണ്ട് ആ തീരമോശമായ ലവോദിക്യാ സഭാകാലത്തിൽ അകത്ത് കടക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിലെ ദൈവം, ഇന്ന് ഈ ലോകം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി സാത്താനാണ്. ജനങ്ങൾ സാത്താനെയാണ് ആരാധിക്കുന്നത് എന്ന് അറിയാതെ ഇരിക്കുന്നു. എന്നാൽ നോക്കൂ, സഭയായിട്ട് സാത്താൻ സഭയായി തന്നെത്താൻ ആൾമാറാട്ടം നടത്തിയിരിക്കുകയാണ്. അവർ സാത്താനെ ആരാധിച്ചുകൊണ്ട് സഭയിലൂടെ അവർ ദൈവത്തെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. എന്നാൽ ആ വിധത്തിലാണ് സാത്താൻ അത് ചെയ്തിരിക്കുന്നത്. ഓ, നിങ്ങൾ പറഞ്ഞേക്കാം, എന്നാൽ ഒരു നിമിഷം നിൽക്കൂ, ഞങ്ങൾ വചനം പ്രസംഗിക്കുന്നു. ഇവിടെ ഇന്ന് രാത്രിയിലെ എന്റെ വിഷയത്തിലേക്ക് തിരികെ നോക്കൂ. ആദ്യമായി സാത്താനാണ് ഹവോയോട് വചനം പ്രസംഗിച്ചത്. ദൈവം പറഞ്ഞിരിക്കുന്നു, കാണുക, അത് ഈ ദിവസത്തേക്കുള്ള തിരുവചനത്തിന്റെ ആ ഭാഗത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. യേശു ചെയ്തതെല്ലാം കൃത്യമായും ശരിയായിരുന്നു, അവൻ നിങ്ങളെ അതറിയാനിടയാക്കും. മോശ ചെയ്തതെല്ലാം കൃത്യമായും ശരിയായിരുന്നു എന്ന് അവൻ നിങ്ങളെ അറിയാനിടയാക്കും. എന്നാൽ അവർ ഈ ദിവസത്തിനായി നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളെ എടുക്കുമ്പോൾ, അപ്പോൾ അത് മറ്റൊരു ദിവസത്തിലേക്കുള്ളതാണ്. അത് മാത്രമാണ് അവന് ചെയ്യാനുള്ളത്. നോക്കൂ, അതിനെ ആ വിധത്തിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കുക എന്നതാണ്. അത് മാത്രം. കാരണം നിങ്ങൾക്കതിൽ നിന്നും ഒരു വാക്കെടുത്തു മാറ്റുവാനോ അഥവാ അതിനോടൊന്ന് കൂട്ടിച്ചേർക്കാനോ കഴിയില്ല. എന്നാൽ അത് തന്നെയാണ് അവനും ചെയ്യുന്നത്. ജനങ്ങൾ അറിയാതെ സാത്താനെ ആരാധിച്ചിട്ട് അവർ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. 2 തെസ്സലോനിക്കരിൽ നാം പ്രവചനത്താൽ മുന്നറിയിക്കപ്പെട്ടിരിക്കുന്നത് പോലെ അത് നമുക്കത് വായിച്ചു നോക്കാം. 2 തെസ്സലോനിക്കർ 2 എനിക്ക് കഴിഞ്ഞാൽ നേരെ നമുക്ക് അതിലേക്ക് ഒരു നിമിഷത്തിനകം കടക്കാം. ഞാനത് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. 2 തെസ്സലോനിക്കർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിവിടെ വചനം കിട്ടിയിട്ടുണ്ട്. 2 ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, കർത്താവിന്റെ വരവും അവനിലേക്കുള്ള സമാഗമനവും അവസാന ദിവസങ്ങളിൽ ദൈവം തന്നെ ജനങ്ങളെ അവനിലേക്ക് സമാഗമനം നടത്തും. കർത്താവിന് ജനങ്ങളുടെ സമാഗമനം സഭയിലേക്കല്ല, കർത്താവിലേക്ക്, അവനിലേക്ക് ഒരുമിച്ച് കൂട്ടി വരുത്തുക. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്താലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏത് വിധനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അവനിപ്പോൾ എന്താണെന്ന് നോക്കൂ. അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അത് യൂദാസ് ആയിരുന്നു എന്ന് നോക്കൂ. അവൻ ദേവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ചു. ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ. ഇന്നത്തെ സഭയുടെ വഞ്ചന അതാകുന്നു. നോക്കൂ, നാശയോഗ്യന്റെ മകൻ സാത്താൻ, ആ നാശയോഗ്യൻ സാത്താനാണ്. അത് കഴിയുമ്പോൾ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ജനങ്ങൾ പിശാചിനെ ആരാധിക്കുന്നു. എന്നാൽ ഒരു മതവിശ്വാസത്തിലൂടെ അവർ അവനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനിർമ്മിത വിഭാഗ്യ സഭയും മതവിശ്വാസങ്ങളും ജനങ്ങളെ ലോകമെപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളതിന് വെച്ച് ഏറ്റവും വലിയ വഞ്ചനയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ ദിവസത്തേക്ക് എന്തുമാത്രം വചനം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നു, പ്രസംഗിക്കുകയും സമർത്ഥിച്ചു കാണിക്കുകയും ചെയ്താലും കാര്യമില്ല. അവർ അപ്പോഴും അത് വിശ്വസിക്കുകയില്ല. അവരത് വിശ്വസിക്കുകയില്ല. പിന്നെ എന്താണ്, എന്തുകൊണ്ടാണെന്ന് നാം ആശ്ചര്യപ്പെടുന്നു. എന്തുകൊണ്ടാണത് ചെയ്യാത്തത്? അവരത് എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ദൈവം ഒരു പ്രത്യേക കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനത് ചെയ്യുന്നു. അപ്പോഴും അവർ അതിൽ നിന്നും പിന്തിരിയുകയും അതിൽ നിന്ന് ദൂരം പോവുകയും ചെയ്യുന്നു. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞത് ദൈവം ചെയ്യുമെന്ന് ഹവ്വ അറിഞ്ഞിരുന്നു. എന്നാൽ അവൾ അതിന് പുറംതിരിഞ്ഞു കളയുകയും അവൻ എന്താണ് പറഞ്ഞത് അത് കേൾക്കുകയും ചെയ്തു. ഇത്രയും ഓർത്തിരിക്കുക, മറ്റു കാലങ്ങളിൽ അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഓരോ കാലത്തിലും ആ വചനത്തെ സാത്താൻ ഓരോ സമയത്തും അവരോട് വൈകൃതപ്പെടുത്തി കാണിക്കാൻ ശ്രമിച്ചുകൊണ്ട് അത് മറ്റൊരു കാലത്തിലേക്കുള്ളതാണ് എന്ന് കാണിക്കാൻ ശ്രമിച്ചു പോന്നു. നോക്കൂ, യേശു വന്നപ്പോൾ നോക്കൂ, സാത്താൻ ആ യഹൂദ പണ്ഡിതന്മാരും റബ്ബികളുടെയും പുരോഹിതന്മാരുടെയും കൂട്ടത്തിന്റെ ഉള്ളിലായിരുന്നു. നോക്കൂ, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാൾ വരുന്നു എന്ന് വചനം തന്നെ പറയുമ്പോൾ മോശയുടെ കൽപ്പനകളെ പ്രമാണിക്കാൻ ശ്രമിക്കുക എന്നവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. അത് അവൻ സ്വയമായി വെളിപ്പെട്ടതാണ്. അതുകൊണ്ട് അവർ അവരെ തന്നെ മോശയുടെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് മതഭക്തിയുള്ളവരാക്കി തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ എന്താണ് ചെയ്തതെന്ന് കാണുന്നോ? അവൻ അവരോട് പറയാൻ ശ്രമിച്ചത് വചനത്തിന്റെ ആ ഭാഗം കൃത്യമായും ശരി തന്നെ, എന്നാൽ ആ വ്യക്തി ഇതല്ല. അവൻ എത്ര വഞ്ചകനാണെന്ന് കാണുന്നോ? അതാണ് അത് വഞ്ചനയുടെ ആ യഥാർത്ഥമായ കാലം. അത് എപ്പോഴുമായിരുന്നു, ഇപ്പോഴുമാകുന്നു. സാത്താൻ തന്റെ രാജ്യം ഭൂമിമേൽ സ്ഥാപിക്കുന്നു. അവനത് ചെയ്യുന്നു എന്നത് കൃത്യമായും ശരിയാണ്. എന്നാൽ അവൻ തന്റെ സ്വന്തം രാജ്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കച്ചവടക്കാരനെ പോലെ, അതൊരു ക്രിസ്ത്യാനിയല്ല. തെറ്റായ എല്ലാ മാർഗത്തിലൂടെയും നിങ്ങളെ കാണിക്കാനായി ഓരോ പദ്ധതിയിലൂടെയും അവൻ പ്രവർത്തിക്കുന്നു. നിങ്ങളെ അങ്ങനെ ചെയ്യിക്കുന്നതിനാൽ അവനൊരു ഉദ്ദേശവും വ്യക്തിലാഭവും ലഭിക്കുമെങ്കിൽ അത് ആ വിധത്തിൽ തന്നെ കാണേണ്ടതിന് നിങ്ങളെ തയ്യാറാക്കുന്നു. അവനാൽ കഴിയുന്നതെല്ലാം അവൻ നിങ്ങളെ കാണിക്കുകയും അതിന്റെ സത്യത്തിൽ നിന്ന് നിങ്ങളെ ദൂരമാക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ അവന് തന്നെ കുറിച്ചുള്ള വിചാരം മാത്രമേയുള്ളൂ. അവൻ എത്രമാത്രം കളവ് പറഞ്ഞാലും പറ്റിച്ചാലും അതല്ല എന്തു തന്നെ ചെയ്താലും അവനതിന്റെ വ്യക്തിപരമായ ലാഭമുണ്ട്. അതുകൊണ്ടാണ് സാത്താൻ ഇത് ചെയ്യുന്നത്. അത് ചെയ്യേണ്ടതിന് അവൻ ചെയ്യുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന പോലെ അവൻ മിനിസ്ട്രിയിലൂടെ ചെയ്തു പോരുന്നു. ഇപ്പോൾ ഒരു മതപരമായ ചതിയിലൂടെ അവൻ ഏതിന് തുടങ്ങി അന്ന് മുതൽ ഇന്നു വരെ ചെയ്തു പോരുന്നു. ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റുകാർ കൂടിയിരിക്കുന്നതല്ല. കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇതുമായി യാതൊന്നും ചെയ്യാനില്ല. അത് സഭയാണ്, അതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, വൃതന്മാരെ തെറ്റിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റുകളല്ല. വൃതന്മാരെ തെറ്റിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് സഭയാണ്, കണ്ടല്ലോ. അത് കമ്മ്യൂണിസ്റ്റുകളല്ല. അവരെന്തുകൊണ്ടാണ് ദൈവത്തെ നിരസിക്കുന്നതെന്ന് നമുക്കറിയാം. അവർ സിദ്ധാന്ത പ്രകാരം എതിർക്രിസ്തുക്കളാണ്. അവരാകുന്നു, എന്നാൽ അവർ ആ എതിർക്രിസ്തുവല്ല. ആ എതിർക്രിസ്തു എന്നാൽ മതപരമായതാണ്, വളരെ മതപരമായത്. വചനത്തെ എടുത്തു പറയാൻ കഴിയും, അത് വളരെ ലളിതമാക്കി തരാൻ കഴിയും. സാത്താൻ പുറകിലായി ആരംഭത്തിൽ ചെയ്തതുപോലെ അവരെല്ലാം ശരിയെ എടുത്തുകാട്ടി. തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷഫലങ്ങളും നിങ്ങൾ തിന്നരുത്, ദൈവം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ശരിയായി അവിടെ എടുത്തു പറയുന്നു. അവൾ പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം, എന്നാൽ തോട്ടത്തിന് നടുവിലായി ഒരു വൃക്ഷമുണ്ട്, അതിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, അതിൽ തൊടാൻ പോലും പാടില്ല. കാരണം ഞങ്ങൾ ചെയ്യുന്ന നാളിൽ ആ ദിവസം തന്നെ ഞങ്ങൾ മരിച്ചു പോകും. അവൻ പറഞ്ഞു, ഓ, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. ഇതെന്തുകൊണ്ടാണെന്ന് ദൈവം പറഞ്ഞത്? അതിന്റെ കാരണം ഞാൻ നിങ്ങളോട് പറയട്ടെ. അതെന്തെന്നാൽ, നോക്കൂ, അവനിപ്പോൾ എന്തു ചെയ്യുകയാണ്? അവൻ ഈ സത്യത്തെ ഉദ്ധരിക്കുന്നതായി നിങ്ങൾ നോക്കുക. അവൻ പറഞ്ഞു, അത് നിങ്ങളുടെ കണ്ണുകളെ തുറക്കും, അത് നിങ്ങളെ ശരിയും തെറ്റും അറിയുന്നവരാക്കും. നിങ്ങൾക്കത് ചെയ്യാനായാൽ അപ്പോൾ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അത് തന്നെയാണ് അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതേ കാര്യം തന്നെ അവൻ ഇന്നും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏദൻ തുടങ്ങിയ നാൾ മുതൽക്കേ ഒരു മതപരമായ വഞ്ചന തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് അന്ന് മുതലുണ്ടായിരുന്നു. ആദാമിന്റെ നാൾക്കളിൽ അതൊരു വഞ്ചനയായിരുന്നു. നോഹയുടെ നാൾക്കളിൽ അതൊരു വഞ്ചനയായിരുന്നു. യേശുവിന്റെ ദിവസങ്ങളിലും അതുപോലെ തന്നെയായിരുന്നു. ഇപ്പോഴും അപ്രകാരം തന്നെ അതേ വിധത്തിലെ മതപരമായ വഞ്ചനയാൽ നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് ദൈവത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന കാലത്ത് നാം ഭൂമിയെ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ദൈവത്തിന് അതിന്റെ മേൽ നിയന്ത്രണമുണ്ടായിരുന്നപ്പോൾ അതവന്റെ നിയന്ത്രണത്തിന്റെ കീഴിലായിരുന്നു. പിന്നീട് ദൈവത്തിന്റെ വചനത്തെ നിരാകരിച്ചുകൊണ്ട് അതിന്റെ നിയന്ത്രണം സാത്താൻ ഏറ്റെടുത്തു. ഒരിക്കൽ ഭൂമിയെ ദൈവം തന്റെ നിയന്ത്രണത്തിലാണ് വച്ചിരുന്നത്. അവനതിനെ അതിന്റെ ഭ്രമണത്തിൽ ക്രമീകരിച്ചു. അവനതിനെ അവിടെയാക്കി, അതിനെ പ്രവർത്തിക്കാനിടയാക്കി. അവൻ സകലതും ചെയ്ത് അതിന്റെ നിയന്ത്രണം അവന്റെ പക്കലുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ നിയന്ത്രണം സാത്താൻ എടുത്തതിനു ശേഷം നാം അതിനെ താരതമ്യപ്പെടുത്താൻ പോകുകയാണ്. ഇപ്പോൾ അതിനായി ദൈവത്തിന് 6000 വർഷങ്ങൾ വേണ്ടി വന്നു. അത്രയും കാലം അവന് വേണ്ടിയിരുന്നില്ല, എന്നാൽ അവൻ അത്രയും കാലം എടുത്തു. 6000 വർഷങ്ങൾ എന്തെന്നാൽ നമ്മൾ പഠിക്കുന്നത് സ്വർഗത്തിലെ ഒരു ദിവസം ഭൂമിയിലെ 1000 വർഷങ്ങൾ എന്നാണ്. അത് 6000 വർഷങ്ങളായിരുന്നു, അഥവാ 6 ദിവസം കൊണ്ട് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ഇപ്പോൾ അതിനെ സ്ഥാപിക്കാനായി ദൈവം 6000 വർഷങ്ങളെടുത്തു. നല്ല വിത്തുകളെ പാകിക്കൊണ്ട് അതിന്റേതായ വിധത്തിലുള്ള ഫലങ്ങളെ അത് കൊണ്ടുവന്നു. ഓരോന്നും അതാതിന്റെ വിധത്തിലുള്ളതിനെ ഉത്പാദിപ്പിക്കണമായിരുന്നു. അവന്റെ എല്ലാ വിത്തുകളും നല്ലതായിരുന്നതിനാൽ അത് തികച്ചും അതിന്റേതായ വിധമുള്ളതിനെ കൊണ്ടുവരണമായിരുന്നു. ദൈവം 6000 വർഷങ്ങളെടുത്തു. അവസാനമായി അവൻ സകലതും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവസാനം നാം ഏദൻ തോട്ടം എന്ന് വിളിച്ചു വരുന്ന ഭൂമിയിലെ ഒരു മനോഹരമായ സ്ഥലത്തിന്റെ കിഴക്കായി തന്റെ തലസ്ഥാനം അവസാനം അവൻ സ്ഥാപിച്ചു. ഏദൻ തോട്ടത്തിൽ മിസ്രൈമിൽ ദൈവം ലോകത്തിന്റെ തലസ്ഥാനത്തെ ഉണ്ടാക്കി. തോട്ടത്തിന്റെ കിഴക്ക് അവസാനിക്കുന്നിടത്ത് അവന്റെ തലസ്ഥാനമായിരുന്നു. സകല സാഹചര്യത്തിനുമേലും അവൻ തന്റെ പുത്രനെയും പുത്രന്റെ ഭാര്യയെയും അതിന്റെ എല്ലാറ്റിനും മേലായി വച്ചു. അത് ശരിയാണ്, അതാണ് ദൈവം ചെയ്തത്. അവനവരെ മുഴുവനെയും നിയന്ത്രിക്കാനാക്കി. അവർ കാറ്റിനോട് സംസാരിച്ചാൽ അത് വീശുന്നത് നിർത്തുമായിരുന്നു. അവർ വൃക്ഷത്തോട് സംസാരിച്ചാൽ അത് ഇവിടെ നിന്നും അവിടേക്ക് നീങ്ങുമായിരുന്നു. സിംഹവും ചെന്നായും ഒരുമിച്ച് മേയുകയും കുഞ്ഞാട് അവരോടൊപ്പം കിടക്കുകയും ചെയ്തിരുന്നു. അവിടെ ഒരു തിന്മയും ഉണ്ടായിരുന്നില്ല. അത് ദൈവത്തിന്റെ കീഴിലായിരുന്നപ്പോൾ അതൊരു പരിപൂർണമായ സ്ഥലമായിരുന്നു. വളരെ ഐക്യമുള്ള സ്ഥലമായിരുന്നു. സകലതും പരിപൂർണമായിരുന്നു. ശ്രദ്ധിക്കൂ, അവനവന്റേതുണ്ടായിരുന്നു, അവനവന്റെ ലോകമുണ്ടായിരുന്നു, അവന് എല്ലാത്തിന്റെയും സഹകരണം ലഭിച്ചിരുന്നു. എല്ലാം കടന്നു വരുന്നത് അവനുണ്ടായിരുന്നു. സകലതും സസ്യബുക്കുകളായിരുന്നു. ഒന്നിനും മരിക്കേണ്ടതില്ല, ഒന്നിനും നശിക്കേണ്ടതില്ല. നശിച്ചു പോകുന്ന യാതൊന്നും തന്നെയില്ല. ഒന്നും അതെല്ലാം പരിപൂർണമായിരുന്നു. അതിനെല്ലാം മുകളിലായി അവൻ തന്റെ പ്രിയ പുത്രനെ വെച്ചു. അവന്റെ മകനെയും അവന്റെ മകളെയും അതിനെ നിയന്ത്രിക്കുന്നതിനായി ഒരു ഭാര്യയും ഭർത്താവുമായി വെച്ചു. ദൈവം അത്രയേറെ തൃപ്തി അടഞ്ഞു. 7-ാം നാൾ തന്റെ സകല പ്രവൃത്തികളിലും നിന്നും ദൈവം വിശ്രമിച്ചു. ഈ 7-ാം ദിവസത്തെ തനിക്ക് ശബത്തായി അതിനെ പരിശുദ്ധമാക്കി. എന്തുകൊണ്ടെന്നാൽ 6000 വർഷത്തെ രൂപപ്പെടുത്തലും അതിന്റെ ഉറപ്പിക്കലും മറ്റും ചെയ്തിട്ട് അത് അസ്തിത്വത്തിൽ വരുന്നത് കണ്ടപ്പോൾ ദൈവം അതിന്റെ എല്ലാത്തിന്റെയും മേൽ നോക്കി പർവ്വതങ്ങളെ മുകളിലേക്ക് കൊണ്ടുവന്നു. അഗ്നിപർവ്വതങ്ങളാൽ പർവ്വതങ്ങളെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുമാറാക്കി. അങ്ങനെയുള്ള കാര്യങ്ങളാൽ അഗ്നിപർവ്വതത്തിന്റെ പൊട്ടലിനാൽ വസ്തുവകകളെ ഉളവാക്കി, അതിനെ ഉണക്കി. എന്നിട്ട് അവൻ അതിനെ എങ്ങനെയാണോ വേണ്ടിയിരുന്നത് അപ്രകാരം അതിനെ ഉറപ്പിച്ചു. അതൊരു മനോഹരമായ സ്ഥലമായിരുന്നു, അതിനെപ്പോലെ മറ്റൊന്നുമില്ലായിരുന്നു. ദൈവത്തിന്റെ മഹത്തായ പർദീസ, വലിയ ഡൈനോസറോസും അങ്ങനെയുള്ളതെല്ലാം അതിലൂടെ ഇഴഞ്ഞു നീങ്ങുമായിരുന്നു. വലിയ ജന്തുക്കളും അവയെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ പൂച്ച കുഞ്ഞിനെ പോലെ അവയെല്ലാം വളരെ ഇണങ്ങുന്നതായിരുന്നു. അവയ്ക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇല്ല ഇല്ല, രോഗമില്ല, ഒരു ദുഃഖമില്ല, രോഗം പരത്തുന്ന ഒരു അണുപോലും ഭൂമിയിലില്ലായിരുന്നു. ഓ, എന്തൊരു സ്ഥലം! മരത്തുനിന്ന് മരത്തിലേക്ക് വലിയ പക്ഷികൾ ചിറകടിച്ച് പറക്കുമായിരുന്നു. ആദാം അവയെ പേർതിരി വിളിക്കുമ്പോൾ അവ നേരെ അവന്റെ തോളുകളിലേക്ക് പറന്നിരുന്ന് അവനോട് കൊഞ്ചി സംസാരിക്കുമായിരുന്നു. മാത്രമല്ല, ഓ, ദൈവത്തിനുണ്ടായിരുന്നത് എത്ര ഒരു അതിശയിപ്പിക്കുന്ന സ്ഥലമായിരുന്നു. അതിനുശേഷം തന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു ഗുണത്തെ ഉണ്ടാക്കി. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ ഒരു ഗുണമായിരിക്കുന്നത് പോലെ ദൈവത്തിന് തന്റെ ശരീരത്തിൽ ഗുണങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വലിയ അപ്പൂപ്പന്റെ അപ്പൂപ്പനിലുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ അപ്പൂപ്പനിലുണ്ടായിരുന്നത് പോലെ നാം അതിനെടുക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാവിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് യാതൊന്നും അറിയില്ലായിരുന്നു. ജീവന്റെ അണു കടന്നു വരുന്നത് പുരുഷനിൽ നിന്നാണ്. പുരുഷനാണ് രക്തകോശമുള്ളത്, സ്ത്രീയിലോ മുട്ടയും. ഇപ്പോൾ അതിനാൽ രക്തകോശത്തിന്റെ ഉള്ളിൽ ജീവനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പിതാവിലായിരുന്നപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വാസ്തവമായും യാതൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ എന്നിരിക്കലും സയൻസും ദൈവവചനവും നിങ്ങൾ നിങ്ങളുടെ പിതാവിലായിരുന്നു എന്ന് തെളിയിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ അറിഞ്ഞുകൂടാ. എന്നാൽ പിതാവ് നിങ്ങളെ അറിയാനായി തുടങ്ങുന്നു. നിങ്ങളുടെ അമ്മയുമായുള്ള കൂടിവരവന്റെ ബന്ധത്താൽ നിങ്ങളെ നിങ്ങളുടെ പിതാവിന് അറിയാനാകുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ ഗുണമാകുന്നു. നിങ്ങൾ കാഴ്ചയ്ക്ക് അവനെ പോലെയാണ്. നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങൾ നിങ്ങളുടെ പിതാവിന്റേതുപോലെ കാണപ്പെടുന്നു. ഇപ്പോൾ ആരംഭത്തിൽ ദൈവത്തിന്റെ രീതിയും അങ്ങനെ തന്നെയായിരുന്നു. ദൈവത്തിന്റെ ഓരോ പുത്രനും ദൈവത്തിന്റെ ഓരോ പുത്രിയും ആരംഭത്തിൽ ദൈവത്തിലായിരുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് ഓർക്കാനാകുന്നില്ല. എന്നാൽ നിങ്ങൾ അവിടെയായിരുന്നു. അവനതറിയുന്നു. അവൻ നിങ്ങളെ സന്ധിക്കാനായി, നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ കൈപിടിച്ച് കുലുക്കാനുമായി. അങ്ങനെ ആയിത്തീരാൻ അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പുത്രനെ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ മകൻ വീട്ടിലേക്ക് തിരികെ വന്ന് മേശയിലിരിക്കുന്ന നാൾ ആ മഹത്തായ ദിവസമായിരിക്കില്ലേ? അവൻ യുദ്ധക്കളത്തു നിന്നും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിന്നും വ്രണങ്കിതമായി തിരികെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാവും അത്താഴമൊരുക്കുക? നിങ്ങൾ കൊഴുത്ത കാളക്കുട്ടിയെയോ മറ്റോ അറുക്കുകയോ അതല്ല അതിലും കൂടുതലായും ചെയ്തു. അവനായി ഒരുക്കും. അത് നിങ്ങളുടെ സ്വന്തം രക്തവും മാംസവുമാണ്. അവൻ നിങ്ങളിലായിരുന്നു. അന്ന് നിങ്ങൾ അവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ അവൻ അവിടെ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. അങ്ങനെ നാം അവിടെ ആയിരിക്കുമെന്ന് ദൈവം അറിഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം നമ്മോട് ബന്ധം പുലർത്തേണ്ടതിന് അവൻ നമുക്ക് മാംസം പിടിപ്പിച്ചു. അവനുമായി നാം ബന്ധം വെക്കേണ്ടതിന് അവൻ നമ്മിൽ ഒരുവനായി തീർന്നു. അവൻ യേശു ക്രിസ്തുവായി സ്വയം ദൈവത്തിന്റെ പുത്രനായി മാറിയപ്പോൾ ദൈവത്തിന്റെ പൂർണതയിലെ പ്രകടനമാക്കലായിരുന്നു. അതിനാൽ തന്റെ ഗുണത്തെ കൂട്ടായ്മയിലൂടെ പ്രകടിപ്പിക്കുക എന്നത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. ഞാൻ എന്റെ പിതാവിലായിരുന്നപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഞാൻ അവന്റെ മകനായിത്തീർന്ന് അവനിൽ നിന്നും ജനിച്ചപ്പോൾ ഞാനൊരു ഗുണമായിരുന്നു, പിതാവിന്റെ ഒരു ഭാഗമായിരുന്നു. മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ ഒരു ഭാഗമാകുന്നു. ദൈവത്തിന്റെ മക്കളായി അവനിലുണ്ടായിരുന്ന ദൈവത്തിന്റെ ഗുണങ്ങളുടെ ഒരു ഭാഗമാകുന്നു നാം. അവൻ ജഡമായി തീർന്നതുപോലെ ജഡമായി തീർന്നിരിക്കുന്നു. അതിനാൽ ഭൂമിയിൽ ദൈവത്തിന്റെ ഒരു കുടുംബമെന്നോണം നമുക്ക് അന്യോന്യം കൂട്ടായ്മ ചെയ്യാൻ കഴിയുന്നു. ആരംഭത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശം അതായിരുന്നു. അതെ സാർ, അതാണ് ആരംഭത്തിൽ ദൈവം ആഗ്രഹിച്ചിരുന്നത്. അവന്റെ കീഴിൽ സകലതും നിയന്ത്രണത്തിലായിരുന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവുമായി സ്വതന്ത്രമായി അവനെ വിട്ടിരുന്നു. പറഞ്ഞു, മകനെ, ഇത് നിന്റേതാണ്. എന്തൊരു മനോഹര സ്ഥലം! അവൻ തന്റെ സകല പ്രവൃത്തിയും നിവൃത്തിയാക്കിയ ശേഷം തിരികെ പോയി വിശ്രമിക്കാനെന്നോണം ദൈവം അത്രയേറെ തൃപ്തി അടഞ്ഞിരുന്നു. ഒരു വൃക്ഷം പോലും മുള്ളുകളോ ജലനിരകളോ ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. ഒരു മുൾച്ചെടിയിൽ നിന്നും യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. സകലതും പൂർണ്ണമായിരുന്നു. എല്ലാ വിത്തും പൂർണ്ണതയുള്ളതായിരുന്നു. സകലതും കൃത്യമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. പിന്നെ അവനല്പം വിശ്രമിക്കാനായി പുറകിലേക്ക് പോകുമ്പോൾ അവന്റെ ശത്രു വഞ്ചനയുമായി അകത്തേക്ക് നുഴഞ്ഞു വരികയും അവന്റെ പദ്ധതിയെ അവന്റെ കുഞ്ഞുങ്ങൾക്ക് തെറ്റായി വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അതിനെ കൈക്കലാക്കുകയും ചെയ്തു. അവൻ തന്റെ സ്വന്തം കുഞ്ഞിനുമേൽ വിശ്വാസം വച്ചിരുന്നപ്പോൾ രാത്രിയിൽ നിങ്ങളുടെ മകൻ ഒരു മനുഷ്യനോടൊപ്പം പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ മകളുടെ മേൽ നിങ്ങൾ ഒരു വിശ്വാസം വയ്ക്കുന്നത് പോലെ ഒരു മദ്യപിക്കുന്നതോ അഥവാ പുക വലിക്കുന്നതോ ആയ ഒരു ആൺകുട്ടിയോടൊപ്പം നിങ്ങളുടെ മകൻ പുറത്തു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മകന്റെ മേൽ വിശ്വാസം വയ്ക്കുന്നത് പോലെ നോക്കൂ. അവന്റെ പുത്രനുമേൽ, അതായത് അവനൊരു തെറ്റും ചെയ്യാതെ അവൻ പറഞ്ഞ ഓരോ വാക്കിനെയും കാത്തുകൊള്ളുമെന്നും അവൻ വിശ്വാസം വച്ചു. എന്നാൽ ആ ശത്രു അകത്തു നുഴഞ്ഞു കയറി ആ വൃത്തികെട്ട ഛേദകൻ നിങ്ങളുടെ മകളെ എടുത്ത് അവൻ വൃത്തികേടായി പെരുമാറുന്നത് പോലെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ നിങ്ങളുടെ മകനെ എടുത്ത് അതേ വിധത്തിൽ പെരുമാറുന്നത് പോലെ നോക്കൂ. അവൻ അകത്തു നുഴഞ്ഞു കയറി ദൈവത്തിന്റെ ആ ശത്രു അകത്തേക്ക് നുഴഞ്ഞു കയറുകയും വചനത്തെ ഹവ്വയ്ക്ക് തെറ്റായി വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ അവൻ ഈ വീഴ്ചയാൽ അതതിനെ എടുത്തു, ഏദൻ തോട്ടത്തിന്റെ അവകാശത്തെ അവൻ കൈവശമാക്കി, അവൻ അതിനെ ഏറ്റെടുത്തു. അവന്റെ വഞ്ചനാപരമായ നിയമവാഴ്ച തുടങ്ങിയിട്ട് 6000 വർഷങ്ങളായിരിക്കുന്നു. അന്ന് അവൻ ചെയ്തതുപോലെ തന്നെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ജനങ്ങളെ വഞ്ചിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ആഗ്രഹിക്കുന്ന ഏത് വിധത്തിലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള പ്രതിനിധികളാണ്. അവർ ശരിയായി പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചു, അതല്ലെങ്കിൽ അവർ ശരിയായി പ്രവർത്തിക്കുമെന്ന് ആശിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ തെറ്റായ കാര്യം പ്രവർത്തിച്ചുകൊണ്ട് യേശാവ് ചെയ്തതുപോലെ ലോകത്തിനു വേണ്ടി അവർ തങ്ങളുടെ ജന്മാവകാശത്തെ വിറ്റുകളഞ്ഞു. സാത്താന് സ്വന്തമാക്കുകയും അവൻ അതിനെ കൈവശപ്പെടുത്തുകയും ചെയ്തു. അവൻ തന്റെ ഏദനെ കെട്ടിപ്പടുക്കാനായി 6000 വർഷങ്ങളെടുത്തു. ദൈവം തന്റെ ഏദനെ അതിന്റെ അവസാനത്തെങ്കിലേക്ക് എത്തിക്കാനായി 6000 വർഷങ്ങളെടുത്തു. വഞ്ചനയാൽ ലോകത്തെ അഥവാ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ തന്റെ സ്വന്തമായ ഏദനെ പാപത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഏദൻ നീതിയാൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. സാത്താന്റെ ഏദൻ പാപത്താൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം നീതിയിലും സാത്താൻ പാപത്തിലുമാകുന്നു. ദൈവത്തിന്റെ രാജ്യം നീതിയാലും സമാധാനത്താലും ജീവനാലും സ്ഥാപിതമായിരിക്കുകയും സാത്താന്റേത് മതപരമായ പാപത്താൽ സ്ഥാപിതമായിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന അവന്റെ വഞ്ചനയാൽ അവൻ എങ്ങനെയാണ് വഞ്ചിച്ചതെന്ന് ശ്രദ്ധിക്കൂ. അവനത് ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അത് ആർക്കെങ്കിലും അറിയാമോ? ഈ ചില വചനങ്ങളെ നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് യെശയ്യാവിലേക്ക് തിരിച്ചു നോക്കാം. നിങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കൂടുതൽ ഞാൻ പ്രതിപാദിക്കേണ്ടതാണ് എന്ന് എനിക്കറിയാം. നമുക്ക് യെശയ്യാവിന്റെ 14 മറിക്കാം. വേറെ ഒരു നിമിഷം, സാത്താൻ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് കാണുക. ഒരു നിമിഷം, യെശയ്യാവ് 14 നിന്നും നാം അത് വായിക്കുമ്പോൾ ഈ വ്യക്തി എന്തു ചെയ്തെന്ന് കാണുക. യെശയ്യാ 14:12 മുതൽ തുടങ്ങാം. അരുണോദയ പുത്രനായ ലൂസിഫറെ, നീ ആകാശത്തുനിന്ന് വീണു. ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ വെട്ടേറ്റു നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെയുള്ള മറ്റു വചനങ്ങളുമായി അതിനെ അല്പനേരത്തേക്ക് നോക്കി തെസലോനിക്കയുമായി താരതമ്യം ചെയ്ത് നോക്കുവിൻ. എങ്ങനെ അവൻ പറഞ്ഞിരിക്കുന്നു, അവൻ ദേവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ചു, ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും ഇതേ തന്നെ താൻ ഉയർത്തുന്നു. കാരണം അവൻ ദൈവമായി ഭൂമിമേൽ ദൈവമായി ആരാധിക്കപ്പെടുന്നു. കഴിഞ്ഞ ഞായറാഴ്ച അടുത്ത് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച ഈ ലോകത്തിന്റെ ദൈവം അതാണ്. ഇവിടെ ഇന്നവൻ വഞ്ചനയിലായിരിക്കുന്നു. ആ വിശ്വാസഘാതിയായ സമയം, ആ ഭയങ്കര സമയത്താണ് നാം ജീവിക്കുന്നത്. എല്ലാ കാലത്തേക്കാളും ഇത് ഏറ്റവും മഹത്തേറിയ കാലമാണ്. എന്തെന്നാൽ നാം വീണ്ടും ആ മഹത്തായ 1000 ആണ്ട് വാഴ്ചയെ നേരിടാൻ പോവുകയാണ്. നാം വീണ്ടും ഏദനെ നേരിടാൻ പോകുന്നു. എന്നാൽ ഈ കാലത്ത് തന്നെ മുഴുവൻ വഞ്ചനയും ചതിക്കാനായി അവൻ ഉപയോഗിച്ചിരുന്ന സകല വഞ്ചനയും ചാതുര്യവും അവനെ സ്വയം അധികം ബലിഷ്ഠമാക്കാനായി അവൻ സകലതും ഒരുമിച്ചു കൂട്ടുകയും ദൈവത്തെ പോലെ കടന്നുവന്ന് അവനെ താൻ ദൈവമാണ് മതപരമായ എന്നൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. മാത്രമല്ല വചനത്തെ ഉദ്ധരിക്കുകയും നിങ്ങളോട് വചനം പറയാനും ഹവയോട് ഏദൻ തോട്ടത്തിൽ വെച്ച് ചെയ്തതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അതിലെ ഒരു ചെറിയിടം വിട്ടുകളയുന്നു. അത് തന്നെയാണ് അവന് ചെയ്യാനുള്ളത്, ആ വിടവിനെ ഉണ്ടാക്കുക. ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്ററിനെ പറ്റി കഴിഞ്ഞ രാത്രിയിൽ സംസാരിച്ചതുപോലെ അതിലൂടെ വിഷത്തിന്റെ ഉപദേശത്തെ സാത്താൻ ഒഴിക്കാനാകുന്നു. ഇപ്പോൾ അവൻ തന്നെ അത്യുന്നതന്റെ മുകളിൽ ഉയർത്തും എന്ന് പറഞ്ഞിരുന്നു. അവന് മേഘങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും മുകളിൽ ഇരിക്കാനാകും. അവനവിടെ ദൈവത്തെ പോലെ അത്യുന്നതന്റെ മുകളിലിരിക്കും. അവന്റെ ഭീഷണികൾ പുറപ്പെടുവിക്കുന്നതിനാൽ അവൻ തന്റെ ഭീഷണികളെ പ്രാവർത്തികമാക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. അവന്റെ ഭീഷണികളെ പ്രാവർത്തികമാക്കുന്നതിൽ അവർ തീർച്ചയായും വിശിഷ്ടമാമണ്ണം മുന്നേറിയിരിക്കുന്നു. ഓരോ കാലത്തിലും ആ കാലത്തിന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ മൂല്യത്തെ അവന്റെ ജനങ്ങളെ കൊണ്ട് വിശദീകരിക്കാൻ അനുവദിക്കുന്നു. അങ്ങനെയാണ് അവൻ കൃത്യമായും അത് ചെയ്തു പോന്നത്. ഓരോ കാലത്തും അവൻ അതിനെ ആ രീതിയിൽ വിവരിച്ചു. നോഹയുടെ കാലത്ത് ആകാശത്തുനിന്ന് മഴയുണ്ടാകുക എന്നത് അസാധ്യമാണ് എന്നവൻ വിവരിച്ചു. കാരണം അവിടെ മുകളിൽ മഴയൊന്നുമില്ല. ഏദൻ തോട്ടത്തിൽ പ്രസംഗിച്ച അവന്റെ മഹത്തായ ശാസ്ത്രീയ സുവിശേഷം അവന് ചന്ദ്രനിലേക്ക് ഒരു ഉപകരണത്തെ അയക്കാനും അവിടെ ഒരു ജലാംശവുമില്ല എന്ന് തെളിയിക്കാനും കഴിയും. എന്നാൽ ദൈവം പറഞ്ഞു, മഴ വരാൻ പോകുകയാണ്. എന്നാൽ അത് ചെയ്യാനാകില്ല എന്ന് ശാസ്ത്രീയമായി കണ്ടുപിടിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വിഷം കലർത്തുന്നതിൽ സാത്താൻ വിജയിച്ചു. എന്നാൽ അത് ചെയ്തു. അത് ചെയ്യുമെന്ന് ദൈവം പറഞ്ഞിരുന്നു. അത് സംഭവിച്ചു. അവൻ അത് ചെയ്തു. ഇപ്പോൾ യേശുവിന്റെ നാളുകളിൽ അവൻ അതേ കാര്യം തന്നെ ചെയ്തു. വഞ്ചനയാൽ വചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് വീണ്ടും അവൻ അവരുടെ മനസ്സിൽ വിഷം കലർത്തി. നീ ദൈവപുത്രനാണ് എങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ കാണട്ടെ. യേശു അവന് വേണ്ടി വിഡ്ഢിവേഷം കെട്ടിയില്ല. അവൻ ഒരിക്കലും ചെയ്യില്ല. ദൈവം ഒരു വിഡ്ഢിവേഷം കെട്ടുന്നയാളല്ല. സാത്താൻ ചോദിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾക്ക് അവൻ ഉത്തരം നൽകേണ്ടതില്ല. അവൻ ഇത്ര മാത്രമേ ചെയ്യൂ. യേശു പറഞ്ഞു, അത് എഴുതിയിരിക്കുന്നു, നീ ജീവിക്കുന്നത് അതുമല്ല മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കണ്ടും ജീവിക്കുന്നു. നോക്കൂ, അവനിൽ നിന്നും അവന് വിഡ്ഢിവേഷം കെട്ടേണ്ട കാര്യമില്ല. അവൻ അപ്പം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവനത് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ സാത്താനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ അവന് സാത്താനെ കേൾപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വീണ്ടും അത് ആരംഭത്തിലെന്ന പോലെ അത്രയേറെ ചതിയായിട്ട് മതപരമായ പാപമാകുന്നു. ഇതിപ്പോൾ ശ്രദ്ധിക്കൂ, ദൈവത്തിന്റെ നാമത്തെ വൃഥായെടുക്കുന്നതോ വ്യഭിചാരം ചെയ്തതോ മദ്യപിക്കുന്നതോ ആയ ദിവസേന ചെയ്തു പോരുന്ന പഴയ പാപങ്ങളായിരുന്നില്ല അതല്ലേ അത് അല്ല. അനേക വർഷങ്ങൾക്ക് മുമ്പ് ന്യായവിധിയിലെ നിരാശപ്പെടൽ എന്നതിന്മേൽ ഞാൻ പ്രസംഗിച്ചത് കേട്ടവരായിട്ട് പണ്ടുള്ള നിങ്ങളിൽ അനേകരിവിടെ ഉണ്ടല്ലോ. വേശ്യ അവിടെ നിരാശപ്പെടാൻ പോകുന്നില്ല. അവൾ എവിടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നവൾക്കറിയാം. മദ്യപാനി അവിടെ നിരാശപ്പെടാൻ പോകുന്നില്ല. മദ്യം ഒളിച്ചു കടത്തുന്നവൻ, ചൂത് കളിക്കാരൻ, കള്ളൻ, കൊള്ളക്കാരൻ, അവൻ അവിടെ നിരാശപ്പെടാൻ പോകുന്നില്ല. എന്നാൽ ഞാൻ ശരിയാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ, അതാണ് ആ നിരാശ. അത് ഈ വ്യക്തിയാണ്. പറയും, കടന്നുവന്ന് പറയും, കർത്താവെ ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലേ? നിന്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടില്ലേ? യേശു പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും മാറിപ്പോകാ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അവിടെയാണ് ആ നിരാശ. നോക്കൂ, ആ വഞ്ചന നിറഞ്ഞത് അതാണ് ഞാൻ തുടർച്ചയായി. അവിടെയാണ് ഞാൻ അത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ വ്യത്യസ്തനാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ സത്യസന്ധനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ വശം ഒരു സന്ദേശമുണ്ട്. അത് തികച്ചും ജനങ്ങളെടുക്കൽ പോകേണ്ടതുണ്ട്. അത് ജനങ്ങളുടെ ഇടയിൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അവർ വിചാരിക്കുന്നത് ഞാൻ എല്ലാവർക്കും വിരോധമായിരിക്കുന്നു എന്നാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് മാത്രം അവർ അറിഞ്ഞിരുന്നു എങ്കിൽ, സത്യമെന്താണോ അതിനെ ഏറ്റവും നന്നായി കൊണ്ടുവരാനായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിവിടെ ബൈബിളിലുള്ളതുപോലെ എന്റെ ഹൃദയത്തിലുമുണ്ട്. അതുമാത്രമല്ല, അത് സത്യമാണെന്ന് ദൈവം തെളിയിക്കുകയും ചെയ്യുന്നു. അതിനാൽ അതിന്മേൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവർ അതിലേക്ക് നോക്കുകയോ അവർ അത് ചെയ്യാതെയോ ഇരിക്കുന്നു. നോക്കൂ, അവർ അത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർ മുന്നമേ തന്നെ വിൽക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏതോ വിഭാഗ്യസഭയ്ക്ക്, ചില സംഘടനയ്ക്ക് അവരുടെ ജന്മാവകാശത്തെ വിറ്റിരിക്കുന്നു. ചില സംഘടിക്കപ്പെട്ട മതത്തിന്റെ ആധാരപ്രകാരം സ്വർഗത്തിൽ കടക്കാനായി അതിന്റെ ഓരോ തുണ്ടിലും സാത്താൻ തലയായിരിക്കുന്നു. അവരുടെ ജന്മാവകാശത്തിനായി ശ്രമിക്കുന്നു. ദൈവത്തിന് ഒരിക്കലും ഒരു സംഘടിത മതമുണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവർ അതിലേക്ക് വിൽക്കപ്പെട്ടിരിക്കുന്നു. അവരവിടെ ഒരു കൂട്ടം മനുഷ്യർ ഇതിന്റെ അർത്ഥം ഇതാണ്, ഇതെന്നാൽ അതാണ് എന്നെല്ലാമായിട്ട് വചനത്തെ വ്യാഖ്യാനിക്കുന്നു. ദൈവത്തിനൊരു വ്യാഖ്യാതാവനെയും ആവശ്യമില്ല. അവൻ തന്റെ സ്വന്തം വ്യാഖ്യാതാവാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആരും അവന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവൻ ആധിപത്യമുള്ളവനാണ്. അവനതെങ്ങനെ ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരുന്നു. ആ വിധത്തിൽ തന്നെ അവന്റെ വചനത്തെ അവൻ കാക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്നവൻ പറയുമ്പോൾ അവൻ ആ വിധത്തിൽ തന്നെ അർത്ഥമാക്കുന്നു. എന്തെല്ലാം സംഭവിക്കുമെന്ന് അവൻ പറഞ്ഞുവോ, ഈ അവസാന ദിവസങ്ങളിൽ എന്തെല്ലാം സംഭവിക്കും എന്നവൻ പറഞ്ഞുവോ, അവൻ ചില കാര്യങ്ങൾ ചെയ്യും, പിന്നെ അവൻ ചെയ്തുമിരിക്കുന്നു. ഇതാണോ ആ സമയം അതോ അല്ലയോ എന്ന് അവൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. പദ്ധതി എന്താണെന്നും ആ സമയം ഏതാണെന്നും അവനറിയാം. ഇപ്പോൾ മത്തായി 24:24 പറഞ്ഞതുപോലെ ഈ വഞ്ചകൻ സാത്താൻ വളരെയേറെ വഞ്ചകനമായിട്ടായിരിക്കുന്നു. ഇപ്പോൾ അവന്റെ ജ്ഞാനത്താലുള്ള സുവിശേഷ പദ്ധതികളാൽ അവന്റെ കളവ് വിശ്വസിച്ചുകൊണ്ട് നല്ലപോലെ വിദ്യാഭ്യാസം ചെയ്യുക, ഉന്നത നിലവാരമുള്ള സദാചാര സംഹിത സംസ്കാരം മുതലായവയാൽ ദൈവത്തെ സേവിക്കണമെന്ന് അവൻ ജനങ്ങളെ വശീകരിച്ചിരിക്കുന്നു. ഹവ്വ അത് ചെയ്യാൻ ആഗ്രഹിച്ചില്ല, എന്നാൽ അത് എത്രയധികം ജ്ഞാനമുണ്ടെന്ന് അവൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. അവൾക്ക് അറിയില്ലായിരുന്നു, അവൾ അറിയാൻ ആഗ്രഹിച്ചു. അവൾക്ക് മനസ്സിലായിരുന്നില്ല, എന്നാൽ അവൾ മനസ്സിലാക്കാൻ ആഗ്രഹിച്ചു. അത് മനസ്സിലാക്കാൻ ശ്രമിക്കരുത് എന്ന് ദൈവം അവളോട് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ എങ്ങനെ കഴിയും? എനിക്കവയെ മനസ്സിലാക്കാനാകില്ല, ഞാൻ അവയെ വിശ്വസിക്കുന്നു. എനിക്കവയെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ദൈവം മനസ്സിലാക്കലല്ല, വിശ്വാസമാണ്. അവൻ എന്തു പറഞ്ഞുവോ നാം അതിനെ വിശ്വസിക്കുന്നു. ഓരോ കാലത്തിലേക്കുള്ള ദൈവത്തിന്റെ വാഗ്ദാനം ചെയ്ത വചനത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനത്തെ വൈകൃതമാക്കി 6000 വർഷങ്ങൾ കഴിയുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ ഏതിനെ സാത്താൻ ഏതിനുമായി താരതമ്യം ചെയ്യുവിൻ. ഇപ്പോൾ നമുക്കതിനെ തുലനം ചെയ്ത് നാം എവിടെ എത്തിയിരിക്കുന്നു എന്ന് നോക്കാം. ക്രിസ്തുവിന്റെ സഭയുടെ ക്രിസ്തുവിന്റെ സമയത്ത് ദൈവത്തിന്റെ വിശ്വസ്തരായ പുത്രന്മാരെ സത്യം അറിയുന്നതിൽ നിന്ന് പുറകിലാക്കി പുറകിൽ വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ചെയ്തതുപോലെ അത് ദൈവത്തിന്റേതാണ്. അവന്റെ വചനം കേട്ട് അവനുമായി കൂട്ടായ്മ ആചരിക്കാൻ വേണ്ടിയാണ് അവന്റെ ഗുണങ്ങളായ തന്റെ പുത്രന്മാരെ അവൻ ഇവിടെ വച്ചിരിക്കുന്നത്. നിങ്ങളുടെ പിതാവിന് നിങ്ങളൊരു വിശ്വസ്തനായ പുത്രനും നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നു. അവൻ നിങ്ങളോട് പറയുകയാണ്, മകനെ നീ അവിടെയുള്ള വെള്ളത്തിൽ നീന്താൻ പോകരുത്, എന്തെന്നാൽ അവിടെ വെള്ളത്തിൽ മുതലകളുണ്ട്. അത് കഴിയുമ്പോൾ ഒരു വ്യക്തി തിരിഞ്ഞു വന്ന് നിങ്ങളോട് പറയുന്നു, തീർച്ചയായും അതത്ര നല്ല വെള്ളമാണ്, അവിടെ മുതലകളൊന്നുമില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ ആരെയാണ് കേൾക്കാൻ പോകുന്നത്? നിങ്ങളൊരു ശരിയായ മകനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡാഡിയെ കേൾക്കും. ഒരു യഥാർത്ഥ ദൈവപുത്രനോ പുത്രിയോ ആദ്യം ദൈവത്തിന്റെ വചനമെടുക്കും. അതിനെക്കുറിച്ച് ആരെന്തു പറയുന്നു എന്ന് ഞാൻ ഗണ്യമാക്കുന്നില്ല. അവർ ആദ്യം ദൈവത്തിന്റെ വചനമെടുക്കും. അവിടെയുള്ള കപ്പിനകത്ത് വിഷമുണ്ട്, അവർ അത് വിശ്വസിക്കും. അവന്റെ സകല വചനത്തിനുമേലും വിശ്വാസമുണ്ടായിരിക്കുക. അവന്റെ വിത്തുകൾ ഒരു വിശുദ്ധമായ സ്നേഹവും നിത്യജീവനുള്ള ഏതനെ കൊണ്ടുവന്നു. അതാണ് ദൈവത്തിന്റെ ഏതനുളവാക്കിയത്, വിശുദ്ധി. അതൊരു വിശുദ്ധിയുടെ, സ്നേഹത്തിന്റെ, മനസ്സിലാക്കലിന്റെ, പരിപൂർണതയുടെ, നിത്യജീവന്റെ ഏതനെ കൊണ്ടുവന്നു. അവന്റെ വചനത്തെ, അവന്റെ വിത്തിനെ, അതാണ് ദൈവം നടുന്നത്. അവന്റെ സഭ അവസാനം അപ്രകാരമായിരിക്കും. അത് അതേ കാര്യം തന്നെയാകും. ശ്രദ്ധിക്കൂ, ഇവിടെ ചിന്തിക്കാനൊരു കാര്യമുണ്ട്, ഇത് മറന്നു പോകരുത്. മറ്റൊരിക്കലോ വേറൊരു സന്ദേശത്തിലോ ഞാനതിലേക്ക് കടക്കുന്നതാണ്. എന്നാൽ ഓരോ വിത്തും അതിന്റേതായതിനെ ഉളവാക്കട്ടെ എന്ന് ദൈവം പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? അത് ദൈവത്തിന്റെ കൽപ്പനയല്ലേ? ഇപ്പോൾ ഏതൊരു പ്രാസംഗികനോ അഥവാ ആരായാലും ശരി, ആ വചനത്തെ മറ്റെന്തെങ്കിലും ആക്കാൻ ശ്രമിക്കുന്നതിനാൽ എന്ത് ഗുണമാണുള്ളത്? നോക്കൂ, ദൈവത്തിന്റെ ഓരോ വചനവും ഒരു വിത്താകുന്നു. യേശുപ്രകാരം പറഞ്ഞിരിക്കുന്നു, വിത്ത് വിതയ്ക്കുന്ന ഒരുവൻ ഒരു വിത്ത് വിതച്ചു. അങ്ങനെ മാർക്കോസ് 16 ദൈവത്തിന്റെ വചനമാണെങ്കിൽ അത് അതിന്റെ വിധമുള്ളതിനെ കൊണ്ടുവരും. മലാഖി 4 ദൈവത്തിന്റെ വചനമാണെങ്കിൽ അത് അതിന്റെ വിധത്തിലുള്ളതിനെ കൊണ്ടുവരും. മറ്റുള്ള എല്ലാ വാഗ്ദത്തങ്ങളും അതിന്റെ വിധമുള്ളതിനെ കൊണ്ടുവരുന്നു. നോക്കൂ, ഇവിടെ സാത്താൻ വേഷപ്രച്ഛന്നനാകുന്നത് നിങ്ങൾ കാണുന്നോ? അതല്ല, അതങ്ങനെയല്ല എന്നവൻ പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കില്ലേ? നോക്കൂ, സാത്താൻ പറയും, ഓ അത് ഈ ദിവസത്തിലേക്കുള്ളതല്ല, അത് അത് അതാണ്, അത് മറ്റൊരു സമയത്തുണ്ടായിരുന്നു, അത് അത് അപ്രകാരം അർത്ഥമാക്കുന്നത് പോലുമില്ല. ഓരോ വിത്തും അതിന്റെ വിധമുള്ളതിനെ തീർത്തും കൊണ്ടുവന്നിരിക്കണം. അപ്രകാരമാണ് ദൈവം ഏദനിൽ അതിനെ സ്ഥാപിച്ചത്. അതങ്ങനെയല്ലേ? അപ്രകാരമാണ് തന്റെ സഭയെ ഇവിടെ വച്ചിരിക്കുന്നത്. ഓരോ വചനവും അതിന്റെ വിധമുള്ളതിനെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. മനസ്സിലായോ? സാത്താൻ അവൻ അതിനു പകരമായി മറ്റെന്തെങ്കിലും എടുക്കുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, ഓരോ വിത്തും അതിന്റെ വിധമുള്ളതിനെ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു എങ്കിൽ, ഇപ്പോൾ സഭയിലെ അംഗമാകുക, മതവിശ്വാസം ഉരുവിടുക, മതതത്വങ്ങൾ അഭ്യസിപ്പിക്കുന്ന പ്രശ്നോത്തര പാഠം അറിയുക എന്ന് സഭകൾ പറയുമ്പോൾ മുഴുവൻ ബൈബിളിനുള്ളിലും അങ്ങനെ ഒരു കാര്യം തന്നെയില്ല. എന്നാൽ യേശു പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ പുതുഭാഷകളിൽ സംസാരിക്കും. അവർ സർപ്പങ്ങളെ പിടിച്ചാലോ അഥവാ മരണകരമായത് കുടിച്ചാലോ അതവർക്ക് ഹാനി വരുത്തില്ല. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അതിനെ നിരാകരിക്കാനാകുന്ന മനുഷ്യനാരാണ്? കാണുന്നോ, ഓരോ വിത്തും അതിന്റെ വിധമുള്ളതിനെ കൊണ്ടുവരട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ ഒരു വിത്ത്, ഒരു ഗുണം, ഒരു ദൈവപുത്രനാണ് എങ്കിൽ പിന്നെ ദൈവത്തിന്റെ വചനം നിങ്ങളിലേക്ക് പ്രതിസ്ഥാബദ്ധമായിരിക്കുന്നു. മനസ്സിലായോ? അത് കഴിഞ്ഞ് നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഒരപരിചിതനെ അവർ അനുഗമിക്കുകയില്ല. നിങ്ങൾക്കത് മനസ്സിലായോ? അത് കഴിയുമ്പോൾ ഓരോ വിത്തും അതിന്റേതായ വിധമുള്ളതിനെ കൊണ്ടുവരുന്നു. ഇപ്പോൾ നാം കണ്ടു കഴിഞ്ഞത്, അതായത് ഓരോ വിത്തും അതിന്റെ വിധമുള്ളതിനെ കൊണ്ടുവരുന്നു. പുതിയതിൽ ആ ഏദനിൽ ഒരു മരണമുണ്ടായിരുന്നില്ല. പുതിയ ഏദനിലും മരണമുണ്ടായിരിക്കില്ല. നോക്കൂ, വിശുദ്ധിയും പവിത്രതയും നിത്യജീവനുമല്ലാതെ അവിടെ മറ്റുള്ള യാതൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ദൈവത്തിന്റെ സകല വചനത്തിലുമുള്ള അവിശ്വാസം അപവിത്രതയുടെ വിത്തിനെ സാത്താന്റെ ഏദനിലേക്ക് കൊണ്ടുവന്നു. സാത്താൻ ഒരു സിംഹാസനം ഏറ്റെടുത്തുകൊണ്ട് എതിർ ക്രിസ്തുവായി മാറാൻ നിൽക്കുന്ന ഈ ഭൂമിയിലുള്ള ഒരു ഏദനിലേക്ക് ഇടത്തേക്കാണ് നാം ഇപ്പോൾ കടക്കാൻ പോകുന്നത്. വൈകൃതമാക്കപ്പെട്ട മതം, പാപത്തിന്റെ ഒരു ഏദൻ. ഞാൻ സാത്താനാണ്, ഞാനാണ് ആ മഹാനായ ദൂതൻ എന്ന് പറഞ്ഞുകൊണ്ടല്ല അവന് തുടങ്ങിയത്. അല്ല, അതിന്മേലല്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ വൈകൃതമാക്കിക്കൊണ്ടായിരിക്കും. അങ്ങനെയാണ് അവൻ ഓരോ കാലത്തും അവന്റെ രാജ്യത്തെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ മഹത്തായ വംശനുടെ കാലത്ത് അവന്റെ ജനങ്ങളാൽ അവന്റെ സിംഹാസനമെടുക്കാൻ തയ്യാറായിരിക്കുന്നു. അവൻ സ്വയം തന്റെ ഏദനെ വിദ്യാഭ്യാസത്താലും ബുദ്ധിപരമായും ശാസ്ത്രീയവുമായി പണിതിരിക്കുന്നു. ശരിയാണ്, ശാസ്ത്രീയമായ പ്രാസംഗികർ, ശാസ്ത്രീയമായ സഭകൾ, ശാസ്ത്രീയമായ മതതത്വ സംഹിത, സകലതും ശാസ്ത്രീയം, സകലതും അറിവിന്റെ അടിസ്ഥാനത്തിന്മേൽ. മുഴുവൻ സഭയും ജ്ഞാനത്തിന്മേൽ പണിതിരിക്കുന്നു. അത് വിശ്വാസത്തിന്മേലല്ല പണിതിരിക്കുന്നത്. ഒരിക്കൽ ഞാനൊരു മനുഷ്യൻ സഭയിൽ ഒരു യോഗം നടത്താനായി പോയി. അത് പടിഞ്ഞാറുള്ള ഒരു വലിയ ആഡിറ്റോറിയമായിരുന്നു. വളരെ നല്ല ഒരു മനുഷ്യൻ. അയാൾ നാം എന്തിനെ കുറിച്ചാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളെ നിരസിച്ചിരുന്നു. എന്നാൽ അപ്പോഴും അവനായിരുന്നു എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നു. നല്ല മനുഷ്യൻ, വയസ്സുചെന്നയാൾ. അയാളുടെ കൂട്ടായ്മ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഏകദേശം 6000 പേർക്ക് ഇരിക്കാനാകുന്ന ഇടമായിരുന്നു. ഉച്ച കഴിഞ്ഞ് അയാളുടെ കൂട്ടായ്മ പുറത്തേക്ക് പോകുമ്പോൾ ഏകദേശം 1500 വരും. അവരെല്ലാവരും വളരെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് അവരെ ശ്രദ്ധിച്ചിരുന്നു. ആ മനുഷ്യൻ ചെയ്തത്, അയാളൊരു വളരെ നല്ല സന്ദേശം പ്രസംഗിച്ചു. അത് കഴിയുമ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാനായി ആരെങ്കിലും ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിങ്ങളുടെ കൈകളെ മാത്രം ഉയർത്തുക. ആരും കൈകളെ ഉയർത്തിയില്ല. അവസാനം ഒരു സ്ത്രീ തന്റെ കൈയെ ഉയർത്തി. അയാൾ പറഞ്ഞു, ശരി, ഇപ്പോൾ നീ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നു. അവളെ സ്നാനത്തിനായി തയ്യാറെടുപ്പിച്ചു. അത് കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് പോകുമ്പോൾ അയാൾ ഒരു കുഞ്ഞിനെ സമർപ്പിച്ചു. ആ കുഞ്ഞിനൊരു ചെറു ചുംബനം കൊടുത്തുകൊണ്ട് അതിന്മേലൊരു ചെറിയ പ്രാർത്ഥന നടത്തി. പിന്നീട് കൂട്ടായ്മയെ പിരിച്ചുവിട്ടു. അയാളുടെ കൂട്ടായ്മ പുറത്തേക്ക് പോയപ്പോൾ എല്ലാവരും വിദ്യാഭ്യാസവും ജ്ഞാനികളുമായി വളരെ നല്ല ജനങ്ങളായിരുന്നു. പിന്നെ അയാൾ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ പുറത്തുനിന്നുകൊണ്ട് പുരുഷന്മാരുടെ കൈപിടിച്ച് കുലുക്കിയിട്ട് അയാൾക്ക് ദൈവത്തിന്റെ ആശംസ നേരുകയായിരുന്നു. ഞാനത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതാ എന്റെ കൂട്ടരകത്തേക്ക് വരുന്നു. അയാളുടെ കൂട്ടരവിടെ ആയിരിക്കുമ്പോൾ അവരെ അവർ അകത്ത് കടക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇതാ വീൽചെയറിലും സ്ട്രെച്ചറുകളിലും ഭ്രാന്തന്മാരെ ധരിപ്പിക്കുന്ന കടുങ്കുപ്പായത്തിലും ബുദ്ധിഭ്രമം പഠിച്ചവരും അങ്ങനെയുള്ള എല്ലാവരുമായി എന്റെ കൂട്ടർ വരുന്നു. വ്യത്യാസം കാണുന്നോ? അതാണത്. ആ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നോക്കൂ നോക്കൂ, അത് വ്യത്യസ്തമായിരിക്കുന്നു. ശാസ്ത്രീയമായ ജ്ഞാനത്താൽ നിങ്ങൾക്കൊരു മനസ്സിലാക്കാനാകുന്ന സുവിശേഷത്തെ അതിനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ന്യായവിധിയില്ല. നോക്കൂ, എന്നാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നോക്കൂ, അതിനെ അവിടെ ഇടുന്നതിൽ അയാൾ പരിചയപ്പെട്ടു. കാണുക, അവൾ യേശുവിൽ വിശ്വസിച്ചു, അവൾ രക്ഷിക്കപ്പെട്ടു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്നായിരുന്നു എങ്കിൽ എന്റെ വചനം കേട്ട് പുറപ്പെടുവിച്ചു എന്നല്ല, അവന്റെ ചെവിയാൽ കേട്ടു എന്നല്ല. എന്നാൽ അത് മനസ്സിലാക്കി. ആർക്ക് വേണമെങ്കിലും അത് കേൾക്കാം. ഒരു വേശ്യയ്ക്ക് അത് കേട്ടതിനു ശേഷവും ഒരു വേശ്യയായി തുടരാം. കണ്ടോ, ഒരു മദ്യപാനിക്ക് അത് കേൾക്കാം. ഒരു കള്ളനത് കേട്ടതിനു ശേഷവും ഒരു കള്ളനായി തുടരാം. എന്നാൽ എന്റെ വചനം മനസ്സിലാക്കി എന്നെ അയച്ചവനിൽ വിശ്വസിക്കുമ്പോൾ അവന് നിത്യജീവനുണ്ട്. അവിടെയാണ് നിങ്ങൾ കാണുക, ദൈവം അവനെ മുൻ നിയമിച്ചിട്ടില്ല എങ്കിൽ ഒരുവനും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. പിതാവ് എനിക്ക് തന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. ആമേൻ. അതെല്ലാം ദൈവത്തിന്റെ മുന്നറിവും മേൽക്കോയ്മയുമാകുന്നു. അവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. അവിടെ ആരും എന്തു ചെയ്യണമെന്ന് അവനോട് പറയുന്നില്ല. ഇപ്പോൾ അവിശ്വാസത്താൽ ദൈവത്തിന്റെ എല്ലാ വചനവും എടുക്കാതെ ഒരു അവിശ്വാസത്തിന് വിത്ത് പുറപ്പെട്ടു വരുന്നു. വിശുദ്ധമല്ലാതെ പാപം നിറഞ്ഞ പക, ബുദ്ധിപരമായ പാപം നിറഞ്ഞ സഭയിൽ നിത്യമരണമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായോ? ഈ നാളുകൾ മുഴുവൻ ലോകവും ധാർമ്മികപരമായിട്ട് ആയിരിക്കുമ്പോൾ നിങ്ങൾക്കതറിയാമോ? മുഴുവൻ ലോകവും ധർമാനിഷ്ഠപരമായിരിക്കുന്നു. ഈ ധർമാനിഷ്ഠപരമായ കാലത്തിൽ ഓരോ മൂലയ്ക്കും പള്ളികളുണ്ടായിരിക്കുന്നു. സകലതും മുഴുവൻ കാര്യങ്ങളും സാത്താൻ ആരാധിക്കുന്നതിൽ ചെന്ന് അവസാനിക്കുന്നു. ഇവിടെ ഇതാ, ഇത് ബൈബിളിൽ തന്നെ ആയിരിക്കുന്നു. അത് ശരിയാണ്. ഈ ബുദ്ധിപരമായ മതഭേദ ശാസ്ത്ര സെമിനാരികൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, അവരുടെ ഭാവങ്ങളെ എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്ന് മറ്റുമായി ബുദ്ധിയുള്ള ഒരു വ്യക്തിയെ ഉരുവാക്കുന്നു. സകലതും മനഃശാസ്ത്രം പോലെ മൂന്ന് നാല് വർഷത്തിനുള്ളിൽ മനുഷ്യ മനസ്സുമായി എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. നോക്കൂ, അത് ദൈവത്തിന്റെ ആത്മാവോ നിങ്ങളെ നിങ്ങളിലേക്ക് പഠിപ്പിച്ചു കയറ്റുന്ന എന്തെങ്കിലുമല്ല, അത് സർവശക്തന്റെ കൈകളാൽ നിങ്ങളിലേക്ക് മുൻകുറിച്ചിരിക്കുന്ന എന്തോ ചിലതാണ്. നിങ്ങളുടെ പ്രവൃത്തി പരിചയങ്ങൾ നിങ്ങളിലേക്ക് പഠിപ്പിച്ചു കയറ്റാനോ അഥവാ പഠിപ്പിക്കാനോ കഴിയില്ല. അത് ദൈവത്തിന്റെ മുന്നറിവിനാലും ദൈവത്തിന്റെ കൈകളാലും നിങ്ങളിലേക്ക് മുൻകുറിച്ചതാണ്. അതാണ് ശരി. ഇപ്പോൾ അതവർ ജീവിക്കുന്ന ഈ മഹത്തായതിനെ ഒരു സഭയുടെ ലോകത്തിലേതനെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അവരെല്ലാവരും ഒരുമിച്ച് ആ മഹത്തായ എക്യുമിനിക്കൽ കൌൺസിലിൽ വന്നുകൂടിയിട്ട് ഒരു ലോകത്തിന്റെ സഭയാകാൻ പോവുകയാണ്. എല്ലാം ഒരു തലയ്ക്ക് കീഴിൽ വരുന്നു. അവിടെ സാത്താൻ സിംഹാസനസ്ഥനായിരിക്കുകയും അത് വളരെ കൃത്യമായിരിക്കുകയും ചെയ്യുന്നു. അവൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മണവാട്ടിയെ പിടിക്കേണ്ടതിനുള്ള അവസാന വിളിപ്പിക്കൊണ്ടിരിക്കുന്നു. കാരണം ഒരിക്കൽ അവൾ അതിലായാൽ മൃഗത്തിന്റെ മുദ്രയേറ്റ് നശിച്ചു പോകും. അവൾ അതിൽ നിന്നും ഒരിക്കലും കടന്നുവരില്ല. ആ കാരണത്താലാണ് അത് അവനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ജനമായുള്ളവരെ അവരുടെ ഇടയിൽ നിന്നും വിട്ടുപോരുമെന്ന് പറയുന്നത്. നോക്കൂ, അവരുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു വന്നു വേർപെട്ടിരിപ്പിൻ. ഇപ്പോൾ ഈ ഏദനിൽ പകയും മരണവും ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടുമുണ്ട്. കാമം, അശ്ലീലത, ലൈംഗിക അവൈകൃതം എങ്ങനെയാണ്? തെറ്റായ വിത്ത് വിതച്ചതിനാൽ. ഞാൻ പെന്തക്കോസ് ജനങ്ങളെ ആദ്യമായി കാണുന്നതിന് മുമ്പ് കണ്ട ഒരു ദർശനത്തിൽ ഒരു മനുഷ്യൻ വെള്ള നിർമ്മള വസ്ത്രം ധരിച്ച് ലോകമെമ്പാട് പോകുന്നതിന്റെ ഓർമ്മയിൽ വരുന്നു. ഞാനത് അനേക നേരങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരുവൻ അവന്റെ പിന്നാലെ വന്ന് കലഹത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു. എന്നാൽ ഹവ്വയിൽ ഏദൻ തോട്ടത്തിൽ ഹവ്വയുടെ പാപം ചെയ്യാനുള്ള ആഗ്രഹത്താൽ, പാപത്തിന്റെ ഹവ്വയുടെ ഭോഗേച്ഛയാൽ അവനത് ന്യായമായി സമ്പാദിച്ചു. പിന്നെ ഹവ്വ ജ്ഞാനത്തിനായി ആഗ്രഹിച്ചു എങ്കിൽ അത് പാപമായിരുന്നു. നാം ജ്ഞാനത്തിനായി അതിയായി ആഗ്രഹിക്കുമ്പോൾ ഒരു PhD LLD അങ്ങനെ ചെയ്യുന്നത് അതൊരു പാപമാകുന്നു. അതൊരു കഠിനമായ പ്രസ്താവനയാണ്. എന്നാൽ അത് സത്യമാണ്. അത് എത്രമാത്രം കഠിനമേറിയതാണ് എന്നിരിക്കലും അതപ്പോഴും സത്യം തന്നെ. നോക്കൂ, ജ്ഞാനത്തിനായുള്ള മനസ്സിലാക്കാനായുള്ള അതിയായ ആഗ്രഹം, അതിന്റെ കാരണമെന്തെന്നാൽ ഇന്ന് നാം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനത്തെ സ്ഥാപിക്കാനായി ശ്രമിക്കുന്നില്ല എന്നതാകുന്നു. നാം നമ്മെ തന്നെ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. സഭകളുടെ ഉപദേശങ്ങളെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെ സ്ഥാപിക്കാനായി നമുക്ക് കൽപ്പന കിട്ടിയിരിക്കുന്നു. പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമാക്കേണ്ടതിന് വശീകരണ വാക്കുകളല്ല ഞാൻ നിങ്ങളെടുക്കൽ വന്നത്. എന്നാൽ നിങ്ങളുടെ വിശ്വാസം ദൈവത്തിൽ വിശ്രമിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനത്തലത്രയായിരുന്നു. അവിടെയാണ് നിങ്ങൾ മനുഷ്യർ തങ്ങളെ തന്നെ സ്ഥാപിക്കാൻ പാടില്ല. നാം അത് അവരുടെ കൂട്ടത്തിൽ കണ്ടു. ദൈവം എന്തെങ്കിലും ഒരു വ്യക്തിക്ക് ചെയ്തോ അവനെ അയക്കട്ടെ. ഓരോ മനുഷ്യനും അതിനെ കപടമായി അനുകരിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കും. നോക്കൂ, അവർ സ്വയം സ്ഥാപിക്കപ്പെടാൻ ശ്രമിക്കുന്നതാണ്. ഓരോ മനുഷ്യനും ഞാനിത് ചെയ്തു, ഞാൻ എന്റേത്, എന്റെ വിഭാഗ്യസഭ, എനിക്ക് ഇത്, അവരെ തന്നെ സ്ഥാപിക്കുന്നു. എന്തിനെ കുറിച്ചാണ് നാം പ്രസംഗിക്കുന്നത്? നമ്മെ കുറിച്ചാണോ അതോ ദൈവരാജ്യത്തെ കുറിച്ചോ? ദൈവത്തിന്റെ വചനം സ്ഥാപിക്കുക. അവിശ്വാസത്തിനെടുത്തു മാറ്റിക്കൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവരാജ്യത്തെ സ്ഥാപിക്കുക. ദൈവം ആ മനുഷ്യനെ അപ്രകാരമായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നു എങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവരാജ്യത്തെ സ്ഥാപിക്കാൻ കഴിയുന്നതല്ല. അവനതിനെ ഇപ്രകാരമുള്ള ഒന്നിൽ പിന്നെ ഓർക്കുക, മനുഷ്യർ അത് ശരിയാണെന്ന് ചിന്തിക്കുന്നു. ആ വഞ്ചനാപരമായ ആ ഭാഗം നോക്കൂ, മനുഷ്യദൃഷ്ടിയിൽ ഒരു വഴി ചൊവ്വായി തോന്നുന്നു. എല്ലാ ബുദ്ധിപരമായ ജീവികൾക്കും ശരിയാണെന്ന് കാണുന്നു. ചില ഞായറാഴ്ചകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ എന്റെ മരിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനടുക്കൽ ഞാൻ നിൽക്കുമ്പോൾ സാത്താൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ നിന്റെ കൈകളിൽ കിടന്നുകൊണ്ടാണ് നിന്റെ ഡാഡി മരിച്ചത്. അവിടെ ഒരു ശവപ്പുരയിൽ നിന്റെ ഭാര്യ മരിച്ചു കിടക്കുന്നു. ഇതാ ഇവിടെ നിന്റെ കുഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഉത്തരത്തിനായി നീ അവനോട് ചോദിച്ചപ്പോൾ അവൻ അതിനെ വലിച്ചിട്ടു, അവൻ നിന്റെ മുകളിലൂടെ ഒരു മറ വലിച്ചിട്ടു. ഇപ്പോൾ എന്നിട്ടും അവനൊരു നല്ല ദൈവമാണ്, അവനൊരു സൗഖ്യദായകനാണ് എന്ന് നീ പറയുന്നുവോ? നീ ആർക്ക് വേണ്ടി നിൽക്കുന്നു? നീ ശരിയാണ് എന്ന് എന്തിനാണോ പറയുന്നത്? നീ തെറ്റിലാണ്. ഓരോ യുക്തിയും ഓരോ മാനസിക ബുദ്ധിശക്തിയും പറഞ്ഞു അത് ശരിയാണ്, അവൻ ശരിയായിരുന്നു അത്ര തന്നെ. അങ്ങനെ അവൻ ഹവ്വയോട് പറഞ്ഞപ്പോൾ ശരിയായിരുന്നത് പോലെ തന്നെയായിരുന്നു. നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരാകും. ആ വിധത്തിൽ തെറ്റും ശരിയും എന്താണെന്ന് മനസ്സിലാക്കുന്നവരായി ദൈവങ്ങളായി തീരും. എന്തെന്നാൽ ദൈവം അതുവരെയും അവരെ സ്വയമായി, അതായത് അവർ നഗ്നരാണ് എന്ന് കാണാൻ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ അവർ തെറ്റും ശരിയും അറിയുന്നവരായി തീർന്നു. ആ കാരണത്താൽ അവൻ ശരിയായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അത് ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിരുന്നു. അങ്ങനെയാണ് മനുഷ്യനിർമ്മിതമായ മതവേദശാസ്ത്രം സെമിനാരികളിൽ ധർമ്മോപദേശികളും പഠിക്കുന്നത്. അത് കാഴ്ചയിൽ ശരിയെന്ന് തോന്നും, കാര്യങ്ങളെ മനസ്സിലാക്കാൻ അതൊരു നല്ല കാര്യമാണെന്ന് തോന്നും. എന്നാൽ അത് തെറ്റാണ്. നമുക്കത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നാം അത് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് അപ്രകാരമാണെന്ന് ദൈവം പറഞ്ഞു. അതിനാൽ അത് എന്നേക്കുമായി സ്ഥിരപ്പെടുന്നു. ആ മുഴുവൻ കാര്യവും അത് വിശ്വസിക്കേണ്ട വിധം അതാണ്. ഒരു PhD കിട്ടിയെങ്കിലെന്ന് ഹവ്വ എങ്ങനെ ആഗ്രഹിച്ചു? നോക്കൂ, അവൾ എന്തായിരുന്നോ അതിലും സാമർഥ്യമുള്ളവളായി തീരാനായി അവൾ എങ്ങനെ ആഗ്രഹിച്ചു? മനുഷ്യനും തന്റെ ഭാര്യയും എപ്രകാരം ഒരുപോലെ ആയിരുന്നോ എന്ന് ശ്രദ്ധിക്കുമെന്ന്. ഇപ്പോൾ ശ്രദ്ധിക്കൂ, മനുഷ്യനും ഭാര്യയും ദൈവത്തിന്റെ ഏദനിൽ ഏദൻ തോട്ടത്തിൽ രണ്ടുപേരും നഗ്നരായിരുന്നു. ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരല്പനേരമേ ഞാൻ പിടിച്ചു വെക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നോക്കൂ, അവസാനിപ്പിക്കുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഇതിനെ ഇപ്പോൾ താരതമ്യം ചെയ്യൂ. മനുഷ്യനും തന്റെ ഭാര്യയും എപ്രകാരം ഒരുപോലെയുള്ളവരായിരുന്നു. രണ്ടാളും ദൈവത്തിന്റെ ഏദനിൽ, അവരുടെ മേൽ ഒരു തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം പോലുമില്ലായിരുന്നു. അവരതറിഞ്ഞതുമില്ല. അവരത് അറിയാത്തതിന്റെ കാര്യമെന്താണ്? എന്തുകൊണ്ടെന്നാൽ അവരുടെ നഗ്നത അറിയാനുള്ള ഇന്ദ്രിയത്തെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ മറയാൽ മറച്ചിരുന്നു. അവർക്കന്യോന്യം നോക്കാനാകുമായിരുന്നിട്ടും അവർ നഗ്നരാണ് എന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അവർ വിശുദ്ധിയുടെ പരിശുദ്ധാത്മാവിന്റെ മറയാൽ മറയ്ക്കപ്പെട്ടിരുന്നു. അവർ മറയ്ക്കപ്പെട്ടിരുന്നു. ദൈവത്തിന്റെ മറയാൽ ഇന്നും നോക്കാൻ കഴിയും, എന്നാൽ ആഗ്രഹിക്കില്ല. അവർ അവരുടെ തലയെ തിരിച്ചു കളയും. അതൊരു പരിശുദ്ധമായ മറയാണ്. നോക്കൂ, പരിശുദ്ധമായ മറ. ദൈവം അവരുടെ കണ്ണുകളെ, അവർ രണ്ടാളും ഒരാൾ പുരുഷനും മറ്റേയാൾ സ്ത്രീയുമായിരുന്നു, അവർ നഗ്നരാണ് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധി അവരുടെ കണ്ണുകളെ മറച്ചിരുന്നു. ശ്രദ്ധിക്കൂ, ദൈവം അവരുടെ പാപത്തിൽ നിന്നുമുള്ള അന്ധകണത്തെ പരിശുദ്ധമായ മറയാൽ മറച്ചിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കൂടി ഇതിനുവേണ്ടി ചിലവഴിക്കാനായി നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഇവിടേക്ക് നോക്കൂ, കാരണം അവൻ ആരാധനക്കാരന് ഒരിക്കൽ ശുദ്ധി വന്ന ശേഷം, എബ്രായർ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്ന ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായക കൊണ്ട് പാപം അവനിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു. ഇന്ന് രാവിലെ നേരം സഹോദരൻ നേവിൽ പറയുന്നത് കേട്ടു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ എന്തുകൊണ്ടാണ് പ്രസംഗിക്കാത്തത് എന്ന് ആരോ അദ്ദേഹത്തോട് ചോദിച്ചു എന്ന്. എന്താണ് ഞാനിത് ചെയ്യാത്തത്? അതിവിടെയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിലുള്ള പ്രവൃത്തിയാണ്. അതൊരു ജീവിതമാണ്, ഒരു വികാരമല്ല, ജഡത്തിൽ പ്രകടമാക്കുന്ന എന്തോ ചിലതല്ല. എന്നാൽ അതൊരു വ്യക്തിയാണ്. യേശു ക്രിസ്തു ഈ കാലത്തിലേക്കുള്ള ഓരോ വചനത്തെയും ഉണർത്താനായി ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ശരിയാണ്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ശ്രദ്ധിക്കൂ, അത് അത്രയേറെ പ്രകടനം നടത്തുന്നല്ല, എന്നാൽ പ്രവർത്തിക്കുന്നത് വചനപ്രകാരം. അത് എന്താണ് ചെയ്യുന്നത്? ശ്രദ്ധിക്കൂ, ഇപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധമായ വചനത്താൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും നഗ്നരായിട്ട് അതറിയാതെ ഇരുന്നു. എത്ര മനോഹരം വചനത്താലുള്ള ജീവിതം! ആ വിത്ത് വചനം. ദൈവം പറഞ്ഞു, സ്ത്രീ, തോട്ടത്തിന് നടുവിൽ ഒരു വൃക്ഷമുണ്ട്. തോട്ടത്തിന് നടുവിൽ ഈ വൃക്ഷമുണ്ടായിരുന്നു. അതിൽ തൊടുക പോലും ചെയ്യരുത്, കാരണം നീ അത് തിന്നുന്ന നാളിൽ ആ ദിവസം നീ മരിക്കും. അവർ അതിൽ നിന്നും പവിത്രമായി മറയ്ക്കപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. അതിനെ തൊടാനായി തുണിയുക പോലും ചെയ്തില്ല. അവർ പരിശുദ്ധമായി മറയ്ക്കപ്പെട്ടിരുന്നു. അവർ ദൈവത്തിന്റെ വിശ്രമസ്ഥാനത്ത് സുരക്ഷിതരായിരുന്നു. അവർ ജീവനുള്ളവരായിരുന്നു. അവരുടെ ചുറ്റും മരണമുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. അവരിൽ ഒരാൾക്ക് മറ്റേയാളുമായി പരിപൂർണ സ്നേഹമുണ്ടായിരുന്നത്. എന്നേക്കുമുള്ള പരിപൂർണമായ ജീവൻ. അവർക്ക് പരിപൂർണമായ സ്നേഹമുണ്ടായിരുന്നു. ദൈവ സ്നേഹത്തിന്റെ പരിപൂർണമായ തിരിച്ചറിവുണ്ടായിരുന്നു. അവരുടെ പക്കൽ ദൈവത്തിന്റെ വചനമുണ്ടായിട്ട് അതിനെ കാത്തിരുന്നു. അവർ ജീവനുള്ളവരും ചുറ്റുമായി യാതൊരു മരണവുമില്ലാതെ ദൈവത്തിന്റെ അതിന് സുരക്ഷിതരായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സാത്താൻ സുവിശേഷ മതവേദശാസ്ത്രം കേൾപ്പിച്ചതിനാൽ അവന് ഹവ്വയെ കിട്ടി. അറിവിന്റെ സുവിശേഷം, ഉന്നതമായ പഠനം, ഉന്നതമായ ധർമ്മശാസ്ത്രം, ഏറ്റവും നല്ല നാഗരികത, ഉന്നത വിദ്യാഭ്യാസവും മറ്റുള്ളതും. അത് കഴിയുമ്പോൾ അവന് കിട്ടിയത്, അവൾ അത് നിന്ന് ഒരു നിമിഷം അവനെ കേട്ടതേയുള്ളൂ. അവന്റെ യുക്തിചിന്ത അതിനെ നിരസിച്ചു കളയാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അത് കേട്ടപ്പോൾ അവളെ അവന് കിട്ടി. ഇപ്പോൾ ഇവിടെ നോക്കൂ, ആ സഭ ഇന്ന ഇന്നതാണ്. അത് ഇത്ര കാലം മുമ്പ് സ്ഥാപിച്ചതാണ്. രാജ്യത്തുള്ള സഭകളിൽ ഞങ്ങളാണ് ഏറ്റവും പുരാതനമായത്. പട്ടണത്തിലെ മേയർ പോകുന്നുണ്ട്. അത് എന്താണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. നോക്കൂ, അത് ദൈവവചനത്തിന് വിരുദ്ധമാണ് എങ്കിൽ അതിന് വിരുദ്ധമായിരിക്കുക. അതാണ് നിങ്ങളുടെ ശത്രു. വചനത്തിന് വിരുദ്ധമായത് എന്തായാലും നിങ്ങളുടെ ശത്രുവാണ്. വചനത്തിന് വേണ്ടിയുള്ള സകലതും നിങ്ങളുടെ സഹോദരനാണ്. അവൻ നിങ്ങളുടെ ഒരു ഭാഗമാകുന്നു. ശ്രദ്ധിക്കൂ, വാസ്തവമായും ലൈംഗിക ബന്ധം എന്തായിരുന്നു എന്നറിയേണ്ടതിന് അവൾ ആ പരിശുദ്ധമായ മറയെ വലിച്ചു മാറ്റി. അതിനെ താരതമ്യപ്പെടുത്തു. വാസ്തവമായും കാമം എന്താണ് ചെയ്യുന്നത്? അവളുടെ കണ്ണുകളിൽ നിന്നും അവൾ ആ മറയെ വലിച്ചു മാറ്റി. അവളുടെ കണ്ണിന്മേൽ ദൈവമിട്ടിരുന്ന പരിശുദ്ധമായ കാര്യത്തെ, അതെല്ലാം എന്താണെന്ന് അറിയാനായി അവൾക്ക് ജ്ഞാനം ആവശ്യമായിരുന്നു. അതെല്ലാം എന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ ആ മറയെ വലിച്ചു മാറ്റി. അവൾ സാത്താനെ കേട്ടു. അതവളെ ഏതു സ്ഥാനത്തിട്ടു എന്ന് കാണുക. അതിനുശേഷം ഓരോ കാലത്തിലും അവർ അതേ കാര്യം തന്നെ ചെയ്തു. എല്ലായ്പ്പോഴും ബുദ്ധിപരമായ വശത്തെ എടുക്കുന്നു. ജ്ഞാനത്താൽ അവൻ വിതച്ച അവന്റെ വിത്തിനാൽ സാത്താൻ ഒരു രാജ്യം ഇപ്പോൾ പണിതിരിക്കുകയും ലോകത്തെ മരണത്തിനേതനായി എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, വെളിപ്പാട് മുതലേ ലവോദിക്ക സഭാകാലത്തിലേക്ക് നോക്കൂ. അത് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവൾ ഹവ്വ സാത്താന്റെ റാണിയാണ്. സാത്താൻ ആ പാമ്പ് ഹവ്വയെ ആദാമിന് കിട്ടുന്നതിന് മുമ്പേ കിട്ടി. മനസ്സിലായോ? അത് ശരിയാണ്. അങ്ങനെ അവൻ അവളെ വഞ്ചിച്ചു. നോക്കൂ, അങ്ങനെ സാത്താൻ ആദാം അവളെ അറിയുന്നതിന് മുമ്പേ ഹവ്വയുടെ ഭർത്താവായി തീർന്നു. നോക്കൂ, അവൻ അവളെ വഞ്ചിച്ചു. അവൻ ചെയ്തെന്ന് ബൈബിൾ പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൾ നഗ്നയാണ് എന്ന് അവൾ അറിഞ്ഞു. മനസ്സിലായോ? ഇപ്പോൾ ലവോദിക്ക സഭാകാലത്തിലേക്ക് നോക്കൂ. അവൾ ഹവ്വ സാത്താന്റെ റാണിയെ പോലിരിക്കുന്നു. അവൾ ലോകത്തിന്റെ സാമഗ്രികളാൽ ധനികയായിരിക്കുന്നു. വീണ്ടും അന്ധയും നഗ്നയുമായി ദൈവത്തിന്റെ ഏതനിലായിരുന്ന അതേ വിധം അതറിയാതെയും ഇരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവളുടെ മുഖത്തുള്ള പരിശുദ്ധമായ മറയാലല്ല, എന്നാൽ കാമത്തിന്റെ മറയാൽ. അതവൾ ദൈവത്തിന്റെ പരിശുദ്ധമായ മറയെടുത്തു മാറ്റിയിട്ട് ആഗ്രഹത്തിനായുള്ള ജ്ഞാനത്തിന്റെ ഒരു മറയെ ധരിച്ചിരിക്കുന്നു. ഇപ്പോൾ അവൾക്കൊരു ആഗ്രഹത്തിന്റെ മറയാനുള്ളത്, അതവൾ പാപത്തിലായി അന്ധയായിരിക്കുന്നു. അവൾ തെരുവിൽ നഗ്നയായിരിക്കുന്നു, എന്നാലോ അതറിയാതെയും ഇരിക്കുന്നു. അവൾ തെരുവിൽ വേശ്യയായിരിക്കുന്നു. സ്ത്രീകൾ ഈ നീളം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത് ദൈവദൃഷ്ടിയിൽ ഒരു വേശ്യയാകുന്നു, അതറിയാതെയും ഇരിക്കുന്നു. ശ്രദ്ധിക്കൂ, നമ്മുടെ സ്ത്രീകളെ എടുക്കൂ. ഇപ്പോൾ സ്ത്രീകളുടെ നടപ്പിനെ ശ്രദ്ധിച്ചാൽ മതി, സഭ ഏതവസ്ഥയിലാണ് എന്നറിയാനാകും. അവൾ എല്ലായ്പ്പോഴും സഭയെ പ്രതിദാനം ചെയ്യുന്നു. സാത്താന്റെ ഏതൻ പാപത്തിലും അവിശ്വാസത്തിലും ഒരു മതപരമായ വൈകൃതപ്പെടുത്തൽ, വൈകൃതമാക്കപ്പെട്ട രാജ്യം. ദൈവത്തിന്റെ വചനത്തിന് എടുക്കുന്നതിന് പകരം അവർ മനുഷ്യന്റെ ബുദ്ധിപരമായ പഠനത്തെ എടുത്തിരിക്കുന്നു. അവർ സഭയെ എടുക്കുന്നതിന് പകരം സംഘടനകളെ എടുത്തിരിക്കുന്നു. മാത്രമല്ല, അവരെ ഒരു മഹത്തായ തലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, നിഷ്കളങ്കത്വത്തൊന്നും വൈകൃതമാക്കപ്പെട്ടു. ഇത് വിട്ടുപോകരുത്. ഈ ആഗ്രഹത്തിന് മറയാൽ സഭ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതവളോട് എന്തു ചെയ്തു എന്ന് ശ്രദ്ധിക്കൂ. അതവളെ നിഷ്കളങ്കതയിൽ നിന്നും ജ്ഞാനത്തിലേക്ക് കൊണ്ടുവന്നു. കാണുന്നു, പരിശുദ്ധ മറയാൽ അവൾ നിഷ്കളങ്കയായിരുന്നു. ആഗ്രഹത്തിന് മറയാൽ അവൾക്ക് ജ്ഞാനം ലഭിച്ചു. അത് ആനന്ദിപ്പിക്കുന്നതാണ് എന്നവൾ അറിഞ്ഞിരുന്നു. നോക്കൂ, അതെന്തു ചെയ്യുമെന്ന് അവൾ അറിഞ്ഞിരുന്നു. അതൊരു ഫലമായി ഒരുവനെ ജ്ഞാനിയാക്കുന്ന മോഹിപ്പിക്കുന്ന വൃക്ഷമായിരുന്നു. മനസ്സിലായോ? അവൾ നിഷ്കളങ്കതയിൽ നിന്നും ജ്ഞാനത്തിലേക്ക്, പരിശുദ്ധിയിൽ നിന്നും അഴുക്കാടലിലേക്ക്, ദാഹത്തിലേക്ക്, ജീവനെന്നും മരണത്തിലേക്ക് വൈകൃതമാക്കപ്പെട്ടു. ഈ രാജ്യത്വം മരിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്വം മരിക്കും. സ്വർഗത്തിലെ ദൈവം ഈ ഭൂമുഖത്ത് നിന്ന് ഇതിനെ നശിപ്പിക്കും. ശ്രദ്ധിക്കൂ, ഈ വൈകൃതപ്പെടുത്തലിൽ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയായും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനുമായി തീരുന്നു. മാത്രമല്ല അതറിയാതെയും ഇരിക്കുന്നു. നമ്മുടെ പരിഷ്കാരികളായ ജനങ്ങളെ, ഇന്നത്തെ തെരുവുകളിൽ നിങ്ങൾ നോക്കിയാൽ സാത്താന്റെ ഏദനിലെ ഒരു നല്ല ഉൽപ്പന്നം കാണാം. ശ്രദ്ധിക്കൂ, ആദാമിനെ കൊണ്ട് പാപം ചെയ്യിക്കാനായി സാത്താൻ ഹവ്വയുടെ ആഗ്രഹത്തിന് ശക്തി ഉപയോഗിച്ചു. ഇപ്പോഴും അത് തന്നെ ഇന്നും അതേ കാര്യം തന്നെ ചെയ്യുന്നു. ശ്രദ്ധിക്കൂ, ബോബ് ചെയ്ത മുടി, ചായം പൂശിയ മുഖം, ലൈംഗികമായ വസ്ത്രധാരണം നോക്കൂ. അവൾ അത് ചെയ്യുകയും ആ ഓരോ കാര്യവും ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിരിക്കുന്നു എന്നറിയാതെയും ഇരിക്കുന്നു. അവളുടെ മുടി മുറിക്കുക അവളെ ഒരു വേശിയായി നാണം കെട്ട സ്ത്രീയാക്കി തീർക്കുന്നു. നീളം കുറഞ്ഞ മുറിക്കാലുറകൾ ധരിക്കുക അവളെ ലജ്ജാവഹമാക്കുന്നു. അവളുടെ മേൽ ലൈംഗികത പ്രദർശിപ്പിക്കുന്നത് പോലുള്ള വസ്ത്രം ധരിക്കുക അവളെ ഒരു വേശിയാക്കി തീർക്കുന്നു. അതുമാത്രമല്ല അവൾ അതറിയാതെയും ഇരിക്കുന്നു. ദൈവത്തിന്റെ പവിത്രത ഇല്ലാത്തതിനാലല്ല, സാത്താന്റെ ആഗ്രഹത്താൽ. അവൾ അവളെ അനുവദിച്ചു. അവളെ കാമിക്കാനായി ആദാമിനെ അവളിടയാക്കി. അവൾക്ക് ഈ വനാന്തരത്തിലൂടെ യാത്ര ചെയ്യാനായി ഏദന്റെ പിന്നിൽ വച്ച് ദൈവം അവളെ ധരിപ്പിച്ച വസ്ത്രങ്ങളെ അവൾ ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അവൾ അവയെ അഴിച്ചു കളഞ്ഞിരിക്കുന്നു. അവൾ സ്വയം അതിനെ നീക്കം ചെയ്തിരിക്കുന്നു. ദൈവം അവളുടെ ചർമ്മത്തിന് ചുറ്റും മുഴുവനായി അവളെ ചുറ്റിയിരുന്നപ്പോൾ അവൾ അതിൽ നിന്നും ഓരോ തവണയും അല്പാൽപമായി ചെത്തിക്കളഞ്ഞിട്ട് ഇപ്പോൾ അവൾ ആരംഭത്തിലെ പ്രകാരമായിരുന്നോ അപ്രകാരമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവളുടെ അടിവസ്ത്രങ്ങൾ ധരിക്കുന്ന ആദാമിനെ അവൾ കിട്ടിയിരിക്കുന്നു. ഒരു പുരുഷൻ അത്തരത്തിലുള്ള കാഴ്ചയ്ക്ക് സ്ത്രൈന് സ്വഭാവമുള്ള നീളം കുറഞ്ഞ വസ്ത്രങ്ങളുമായി അവിടെ നിൽക്കുമ്പോൾ അവനിൽ ഒരു പുരുഷത്വമുള്ളതായി ഞാൻ വിചാരിക്കുന്നില്ല. എന്റെ അറിവിൽ അവൻ ഏറ്റവും വലിയ സ്ത്രൈന സ്വഭാവമുള്ള വ്യക്തിയാണ്. കാണുന്നു, നോക്കൂ നോക്കൂ, അവളുടെ അടിവസ്ത്രങ്ങളെയും ധരിച്ചുകൊണ്ട് അവളെപ്പോലെ പെരുമാറുന്ന അവളുടെ വൈകൃതമാക്കപ്പെട്ട ആദാമിനെ അവൾക്ക് കിട്ടിയിരിക്കുന്നു. അവളുടെ അടിവസ്ത്രങ്ങളൊഴികെ മറ്റെല്ലാ വസ്ത്രങ്ങളും ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അവൾ ആ കാണാൻ കഴിയാത്ത ഇടത്ത് എങ്ങനെയാകും എന്ന് കാണിക്കുന്നു. അതാണ് മുട്ടുവരെ എത്തുന്ന അരവസ്ത്രം. കാരണം അത് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളാണ്. മാത്രമല്ല അതിവിടെ അവളുടെ ആദാം ഇപ്പോൾ ധരിക്കുന്നു. അത് ദൈവത്തിന്റെ മൂലവചന പ്രകാരം ഒരു പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കുന്നതും ഒരു സ്ത്രീയുടെ വസ്ത്രം പുരുഷൻ ധരിക്കുന്നതും അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇത് മൂലവചനത്തുമാണ്. അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ അവൻ അവളുടെ ബാങ്ക്സും കൂടെ ധരിക്കുന്നു. അവനവയെ താഴേക്ക് ചീകിയിട്ട് അതിൽ ഒരു ചുരുട്ടാൻ ഉപയോഗിക്കുന്ന ചീർപ്പ് പിടിപ്പിക്കുന്നു. എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം വിവശനാക്കുന്ന കാഴ്ചയാണ്. ഇവിടെ ഇരിക്കുന്ന ചില ചെറിയ കുട്ടികൾക്ക് അതിന്റെ ബാങ്ക്സ് ഇപ്രകാരം ചീകി താഴെയിട്ടിരിക്കും പോലെ. മാത്രമല്ല നിറം തേച്ച് മുടിയെ ബ്ലീച്ച് ചെയ്ത് ഏതോ വിധത്തിലുള്ള പെറോക്സൈഡിനാൽ അവരുടെ മുടിയെ ബ്ലീച്ച് ചെയ്ത് ചുരുളുകളായിട്ടിരിക്കുന്നു, ബാങ്ക്സുകളാക്കുന്നു. സ്ത്രൈണ സ്വഭാവമുള്ളവരാണ് നിങ്ങൾ. അത് പുൽപ്പെട്ടുന്നു പറയുക എന്നത് ഒരു ഭയാനകമായ കാര്യമാണ്. എന്നാൽ ന്യായവിധി ദൈവത്തിന്റെ ഭവനത്തു നിന്നും ആരംഭിക്കുന്നു. നിങ്ങളൊരു പുരുഷനാണോ അഥവാ ഒരു സ്ത്രീയാണോ എന്ന് പോലും നിങ്ങൾക്കറിയാനാകുന്നില്ല. മുട്ടുവരെയെത്തുന്ന അരവസ്ത്രങ്ങളുമായി നമ്മുടെ അമേരിക്കൻ ഐക്യനാട്ടിലെ പട്ടാളം വരാൻ പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അത് ശരിയാണ്. വൈകൃതപ്പെടുത്തൽ എന്താണെന്ന് കാണുന്നു. അതൊരു സ്ത്രീയുടെ വസ്ത്രമാണ്. അവളുടെ ബാങ്ക്സുകളെ ധരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഹോവേർഡ് ജോൺസൺ അടുക്കലായിരുന്നു. ഇവിടെയുള്ളതല്ല, ആ പുറത്തേക്ക് പോകുന്ന റോഡിലുള്ളതാണ്. ഞാൻ അവിടെ വിനോദ സ്ഥലത്തിന്റെ പുറകിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ഒരു ചെറിയ ആൺകുട്ടി വന്നു. അവന്റെ വായ തുറന്നിരുന്നു. അവന് ഇവിടെ വളരെ കറുത്ത മുടി ഉണ്ടായിരുന്നിട്ട് അതിനെ ഒരു വശത്തേക്ക് ചരിച്ചു ചെയ്യിയിരുന്നു. മാത്രമല്ല അതിൽ ഒരു ചുരുളും വച്ചിരുന്നു. അവന്റെ കണ്ണിന് മുകൾ വശത്തായി അതിനെ മുകളിലേക്ക് ചുരുട്ടി വച്ചിരുന്നു. ചുറ്റിനുമായി പോകുമ്പോൾ അവന്റെ കണ്ണിന്റെ മുകളിലൂടെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും ഒരു വൈകൃതമാക്കപ്പെടൽ കണ്ടിട്ടുണ്ടോ എങ്കിൽ നോക്കൂ. അവനത് വിശ്വസിക്കില്ല. അവനൊരു ആൺകുട്ടിയാണ് എന്ന് അവന് തെളിയിക്കാൻ കഴിയും. എന്നാൽ ആത്മാവിൽ അവനൊരു പെൺകുട്ടിയാണ്. വീട്ടിലെ ഏത് വശത്താണ് അവനുള്ളത് അവനറിയില്ല. അത് ശരി തന്നെ. എത്ര വൈകൃതപ്പെട്ടിരിക്കുന്നു. അതാണ് സാത്താൻ ചെയ്യുന്നത്. അവൻ രാജ്യങ്ങളെ വൈകൃതപ്പെടുത്തുന്നു. അവൻ സഭയെ വൈകൃതപ്പെടുത്തുന്നു. അവൻ ജനങ്ങളെ വൈകൃതപ്പെടുത്തുന്നു. അവനൊരു വഞ്ചകനാണ്. മൂലസത്യത്തെ വൈകൃതപ്പെടുത്തുന്ന ഒരുവനാണ്. ദൈവം ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. അവനൊരു സ്ത്രീയെ ഒരു സ്ത്രീയായി സൃഷ്ടിച്ചു. അവൻ അവരെ വ്യത്യസ്തമായി വസ്ത്രധാരണം ചെയ്യിച്ചു. അവൻ അവരെ ആ വിധത്തിൽ കഴിയാനും ആ വിധത്തിൽ തുടർന്ന് പെരുമാറാനും അർത്ഥമാക്കി. ഒന്ന് സ്ത്രീയുടെ ഗുണമുള്ളത്, മറ്റേതിന് പുരുഷ ഗുണം. അവൻ ആദാമിനെ ഏദൻ തോട്ടത്തിൽ വെച്ച് വേർതിരിച്ച് ഇങ്ങനെ ചെയ്തിട്ട് ഹവ്വയെ അവനിൽ നിന്നും വേർപെടുത്തി. ഇപ്പോൾ അവളുടെ ബാംഗ്സുകളെ ധരിക്കുക. അവൾ അവളുടെ മുടി അവന്റേതുപോലെ മുറിക്കുന്നു. അവൻ അവൾക്കുള്ളതുപോലെയുള്ളത് ധരിക്കാൻ ശ്രമിക്കുന്നു. കാണുന്നോ, അവൾ അവൻ പുറമെ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നു, അവൻ അവളുടെ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇപ്പോൾ അത് ദൈവനന്ദകമായി കേട്ടേക്കാം, എന്നാൽ ഞാൻ അതിനെ അങ്ങനെ അർത്ഥമാക്കിയില്ല. അത് കൃത്യമായും സുവിശേഷത്തെയുമാണ്. നിങ്ങൾക്കതറിയില്ലെങ്കിൽ, എന്നാൽ നിങ്ങളിൽ എന്തോ തെറ്റായിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ അന്ധനാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും തെരുവിലിറങ്ങിയിട്ടില്ല. മാത്രമല്ല, അവൾ ചിന്തിക്കുന്നതും അവൻ ചിന്തിക്കുന്നതും അത് ശരിയെന്നാണ്. അവൾ എവിടെയോ അലഞ്ഞു നടക്കുകയാണ്. സ്ത്രീകൾ പറയുന്നു, അതെ, അത് അത്രയേറെ ചൂടാണ്. പണ്ടുള്ള അപ്പാച്ചെ ഇന്ത്യക്കാർ നിങ്ങളെ സ്വയം ലജ്ജിക്കാനിട വരുത്തും. അവർക്ക് ചൂട് കൂടുന്തോറും അവരെ സൂര്യന്റെ ചൂടിനാൽ നിന്നും കാക്കേണ്ടതിന് അവരുടെ മേൽ അവർ കൂടുതൽ വസ്ത്രങ്ങളിടും. ഓ, അത് അതിനെ വിയർപ്പിക്കുകയും അവർ നടന്നു പോകുമ്പോൾ അങ്ങനെ അവർക്കൊരു എയർ കണ്ടീഷണർ കിട്ടുന്നു. കാണുന്നോ, അവർക്ക് സൂര്യന്റെ നേർക്ക് നിൽക്കാൻ കഴിയുമായിരുന്നു. നിങ്ങൾക്ക് ഒന്നിന്റെയും മുന്നിൽ നിൽക്കാനാകുന്നില്ല. നിങ്ങൾ തീപ്പൊള്ളലേറ്റ് കത്തിപ്പോകും. എന്നാൽ നിങ്ങൾ നോക്കൂ, അതിനെയാണ് നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത്. നൂതന ശാസ്ത്രം ഇതാണ് ഉളവാക്കിയത്. ഓ, എന്റെ അവിടെയായിരിക്കുന്നു അവൾ, ലവോദിക്കയിൽ നഗ്നയും അതറിയാതെയും ഇരിക്കുന്നു. അവൾ ഏതെങ്കിലും നഗ്നയായിരുന്നു. രണ്ട് രാജ്യവും ഒരുപോലെ ഇരിക്കുന്നത് കാണുന്നു. ഒന്ന് പാപവും മരണവും, മറ്റേത് നീതിയും ജീവനും. അവിടെ അവൾ പരിശുദ്ധമായ മറയാൽ മറയ്ക്കപ്പെട്ടിരുന്നു. അവർ രണ്ടാളും നഗ്നരായിരുന്നു. അവരതറിഞ്ഞിരുന്നില്ല. അതിനെപ്പറ്റി അവർക്ക് യാതൊന്നും അറിയില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ ആത്മാവിനാൽ മറയ്ക്കപ്പെട്ടിരുന്നു. ഇവിടെ അവർ ആഗ്രഹത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, അവർ ഒരാളെ മറ്റേയാൾ നോക്കുന്നത്. നോക്കൂ, ആദം ഹവ്വയെ നേരെ നോക്കിയാലും അവൾ നഗ്നയാണെന്ന് അറിയാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള ഈ ആഗ്രഹത്തിന് മറയാൽ അവൾ നഗ്നയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ അവൾ ഈ ആഗ്രഹത്തിന് മറയാൽ അവളെ പുരുഷൻ നോക്കാനായി അങ്ങനെ ചെയ്തിരിക്കുന്നു. അതിനായി ചെയ്യാനാകുന്ന ഏക കാര്യം അതാണ്. നിങ്ങളത് വിശ്വസിക്കില്ല, എന്നാൽ എങ്ങനെയായാലും നിങ്ങളത് ചെയ്യുന്നു. മാത്രമല്ല, പുരുഷൻ നോക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്രമാത്രം ആകർഷത്തമുള്ളതായി അവൻ കാണുകയും അവൻ ചുറ്റിനും തിരിഞ്ഞിട്ട് നിങ്ങളുടെ ചില തുണിത്തരങ്ങൾ അവന്റെ മേലിടുകയും ചെയ്യുന്നു. ഓ, എന്തൊരു വൈകൃതമാക്കൽ! എന്തൊരു കാലം! ഏത് സമയത്താണ് നാം? അതെത്ര വഞ്ചന നിറഞ്ഞതാണ്! ഓ, ഈ എല്ലാ കാര്യങ്ങളും അതറിയാതെയും ഇരിക്കുന്നു. സമ്പൂർണമായി വൈകൃതമാക്കപ്പെട്ട ഒരാത്മാവ് മനുഷ്യനിലായിരിക്കുന്നു. അവൻ സാത്താന്റെ ആഗ്രഹത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീയും കൂടെയായിരിക്കുന്നു. ഇത് സാത്താന്റെ ആത്മാവുള്ള ഒരു വലിയ സമൂഹമാണ്. നോക്കൂ, അവർക്കറിയില്ല, എന്നാൽ അവരൊരു സംഘടനയാണ്. സ്ത്രീകൾ മുട്ടുവരെയെത്തുന്ന അരവസ്ത്രങ്ങൾ ഒരു സംഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പുരുഷനും അങ്ങനെ വസ്ത്രം ധരിക്കുകയും ഒരു സംഘടനയിൽ ആയിരിക്കുകയും ചെയ്യുന്നു. അതിന്റെ ചുരുക്കപ്പേർ ഞാൻ നിങ്ങൾക്ക് തരാം. BBS, ബിഗ് സിസ്റ്റർ സൊസൈറ്റി. അങ്ങനെ അവർ അതിലുൾപ്പെട്ടവരാണ്. ഒരു വലിയ സ്ത്രൈണ വർഗ്ഗക്കാരുടെ സൊസൈറ്റിയിൽ നിന്നും ആ നീളം കുറഞ്ഞ പാൻസ് ധരിക്കുന്നവരിൽ നിന്നും കാഴ്ചക്ക് വൃത്തികെട്ടവരായി കാണുന്ന സങ്കീർണമായി വലുതും പഴുതുമായി കാണപ്പെടുന്ന കൂട്ടുനിന്നും പുറപ്പെട്ടു വരിക. ഞാൻ പുരുഷൻ, ഇപ്പോൾ ഇതുമായി നിങ്ങൾ എന്നോട് യോജിച്ചില്ലെന്ന് വരാം. എന്നാൽ സത്യമാണ്, നിങ്ങൾ വൈകൃതപ്പെട്ട് കഴിഞ്ഞിരിക്കുകയും അത് അറിയാതെയും ഇരിക്കുന്നു. നിങ്ങളല്ല, ഇനിമേൽ നിങ്ങളൊരു പുരുഷനെ പോലെ പെരുമാറില്ല. നോക്കൂ, ലോലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ മകൻ അവരിൽ അല്പവും മുകളിലായിരിക്കില്ല. പുരുഷന്മാർ സ്ത്രീകളും അങ്ങനെ തന്നെ. അവരൊരു സൊസൈറ്റിയാണ്, അതൊരു സംഘടനയാണ്. എന്താണ്? അടുത്ത വാതിലെ ജോൺ മുട്ടുവരെയെത്തുന്ന അരവസ്ത്രങ്ങൾ ധരിക്കുന്നു. പിന്നെന്താ എനിക്ക് ചെയ്തുകൂടാത്തത്? എന്തുകൊണ്ടെന്നാൽ അടുത്ത വാതിലെ ജോൺ അത് ധരിക്കുന്നതിനാൽ ഞാനത് ധരിക്കണമെന്ന് ലുല്ല ആഗ്രഹിക്കുന്നു. മാത്രമല്ല, അതേ സ്യൂസയും ജനയും അവ ധരിക്കുന്നു എങ്കിൽ, അഥവാ സ്യൂസയ്ക്കും ലിയോയ്ക്കും അതുമല്ല അവളുടെ പേർ എന്തു തന്നെയാലും ശരി, മാർത്തയ്ക്കും ജനയ്ക്കും അത് ധരിക്കാമെങ്കിൽ, നോക്കൂ, അതൊരു സൊസൈറ്റിയാണ്, അതൊരു സംഘടനയാണ്. നിങ്ങൾ ആത്മീയമായി അതിലുൾപ്പെട്ടിരിക്കുകയും അതറിയാതെയും ഇരിക്കുന്നു. അതപ്രകാരമാണ് എങ്കിൽ അതങ്ങനെയാണെന്ന് നാം കണ്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അന്ധരായിരിക്കുന്നു. സാത്താൻ നിങ്ങളിലേക്ക് കെട്ടുപണഞ്ഞ ഈ ഭാഗ്യസഭകളാൽ നിങ്ങൾ അന്ധരായിരിക്കുന്നു. അത് ദൈവത്തിന്റെ മൂലവചനത്തിനും അവന്റെ രാജ്യത്തിനും അവന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള അവന്റെ പദ്ധതിയെയും വൈകൃതപ്പെടുത്തുന്നതാണ്. സാത്താൻ പുരുഷന്മാരെയും സ്ത്രീകളെയും അതിലേക്ക് കെട്ടിപ്പണഞ്ഞിരിക്കുന്നു. അവർക്ക് അതറിയാതെയും ഇരിക്കുന്നു. ഒരു വൈകൃതപ്പെടുത്തിയത് ഒരു ദൈവപുത്രനായി തുടരുന്നില്ല. അവന്റെ മുഖത്തുകൂടി ബാങ്ക് തൂങ്ങിക്കിടക്കുകയും ഒരു ജോഡി മുട്ടുവരെയെത്തുന്ന അരവസ്ത്രങ്ങളുമായി തെരുവിലൂടെ ഒരു ദൈവമകൻ ട്രക്കിലൂടെ ചരക്കുകൾ കൊണ്ടുപോകുന്ന സമ്പ്രദായത്തിലാണ് ഒരു സഭയിൽ അടിയിക്കനോ ഒരു പുൽപ്പറ്റിൽ നിൽക്കുന്ന പാസ്റ്ററോ അല്ല, അതൊരു ദൈവമകനല്ല. അവനൊരിക്കലും ദൈവത്തിന് ചിന്തിക്കുന്ന മനുഷ്യന്റെ ഫിൽറ്ററിൽ വന്നതല്ല. അവനങ്ങനെ സ്ത്രീകളുടെ വേഷം ധരിക്കാൻ കഴിയില്ല, തീർച്ചയായും അവൻ ചെയ്യില്ല. അതുമല്ല, അവൾ പുരുഷന്റെ വസ്ത്രം ധരിക്കുകയുമില്ല. നോക്കൂ, അത് ദൈവത്തിനൊരു മകനല്ല, അതൊരു സാത്താന്റെ പുത്രനും സാത്താന്റെ പുത്രിയുമാണ്. പറയുന്നത് കഠിനമായ കാര്യം. ഈ ലോകം വൈകൃതമാക്കുന്നതിനും ഏറ്റെടുക്കുന്നതിനും അവന്റെ രാജ്യമാക്കി മാറ്റുന്നതിനുമായി സാത്താൻ വിജയിച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം എന്നതുപോലെ അവൻ ഏതുവിധം ജീവിക്കണമെന്ന് തെരഞ്ഞെടുക്കാം. മനുഷ്യന് എന്തും ധരിക്കാം എന്ന വിധത്തിലാക്കി. അത് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് എന്ന് കാണിക്കുന്നു. മനസ്സിലായോ? നിങ്ങളുടെ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ പ്രവൃത്തികൾ അത്രയേറെ ഉച്ചത്തിൽ സംസാരിച്ചിട്ട് അത് നിങ്ങളുടെ ശബ്ദത്തെ തുറന്നിടുന്നു. ഓഹോ, എന്നെ ഒരു മനുഷ്യടുക്കൽ പോകാൻ അനുവദിക്കുക. പറയും, ഓ, ഞാൻ നാം എല്ലാവരും ക്രിസ്ത്യാനികളാണ്, നാം സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഗാനത്തിനനുസൃതമായി വസ്ത്രമഴിച്ചുകൊണ്ടുള്ള നൃത്തം ചെയ്യുന്ന ചിത്രങ്ങൾ അവന്റെ ഓഫീസിൽ മുഴുവനും തൂക്കിയിട്ടിരിക്കുന്നു. അവൻ എന്താണോ എന്നോട് പറഞ്ഞത് അതിലൊരു വ്യത്യാസവും കാണുന്നില്ല. എനിക്കതിനേക്കാൾ വളരെ നന്നായി അറിയാം. അങ്ങനെ തന്നെ നിങ്ങൾക്കും. നീളം കുറച്ച മുടിയുമായി ഒരു സ്ത്രീ അവൾ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയോ? അതിലും വളരെ നന്നായി നിങ്ങൾ അറിയുന്നു. നോക്കൂ, അതെ സാർ, ചായം പൂശിയും മേക്കപ്പ് ചെയ്തുകൊണ്ട് കാൽമുട്ട് വരെയുള്ള അരക്കച്ച ധരിച്ചിട്ട് അവളൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുകയോ? അതിലും നന്നായി നിങ്ങൾ അറിയുന്നു. അതിലും നന്നായി നിങ്ങളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായിരുന്നാൽ അവൾക്ക് അങ്ങനെ ചെയ്യാനാകില്ലെന്ന് വചനം പറയുന്നു. അവൾ ബഹുമാനിക്കപ്പെടാൻ പോലും യോഗ്യതയില്ലാത്തവളും മറ്റുമാകുന്നു. അവന്റെ രാജ്യത്തിൽ ദൈവം എങ്ങനെയാണ് ഒരു ബഹുമാനിക്കപ്പെടാൻ കഴിയാത്തതിന് വെക്കാൻ പോകുന്നത്? ഇല്ല സാർ, ഒരിക്കലുമില്ല. ഇല്ല ശ്രീമാൻ, അവർ സ്വയം തന്നെ അവരുടെ ആശകളെ കാണിക്കുന്നു. നിങ്ങൾക്കൊരു ശമന്തീനി പരുന്നിനിടയിലേക്ക് ഒരു പ്രാവിനെ കടത്തിവിടാൻ കഴിയില്ല, ഒരിക്കലുമില്ല. ഒരു പ്രാവിന് പിത്താശയമില്ല, അവന് ആ പഴയ ജീർണിച്ച മാംസം തിന്നാൻ കഴിയില്ല. അവനതിന്റെ ഒരു ചെറിയ കഷ്ണമെടുത്താൽ അതവനെ കൊന്നുകളയും എന്നവൻ അറിയുന്നു. എന്നാൽ ഒരു ശമന്തീനി പരുന്നിന് എന്ത് വേണമെങ്കിലും കഴിക്കാം. കാണുന്നോ, അവന് ദഹിപ്പിക്കാനാകുന്ന വിധത്തിലെ പിത്താശയമുണ്ട്. അതേ കാര്യം തന്നെ ഇന്ന് ലോകത്തിൽ അപ്രകാരമായിരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. അവർ നഗ്നരാണ്, അന്ധരാണ്, എന്നാലോ അവർ അറിയാതെയും ഇരിക്കുന്നു. ലൈംഗികതയ്ക്ക് വേണ്ടി സ്ത്രീയുടെ ജ്ഞാനത്തിനായുള്ള ആഗ്രഹത്തിനായി സാത്താൻ അത് ചെയ്തു. അത് അവളുടെ സ്വന്തം തിരഞ്ഞെടുപ്പിനാൽ അവൾ ചെയ്തു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, തെറ്റിലേക്ക് ആദാമിനെ നയിച്ചത് ഹവ്വയായിരുന്നു. അവളുടെ ആദാം തന്റെ വസ്ത്രം മാറ്റുന്നതിന് മുമ്പ് സ്ത്രീയാണ് അവളുടെ വസ്ത്രത്തെ എടുത്തു മാറ്റിയത്. മനസ്സിലായോ? എപ്പോഴും അത് സ്ത്രീയാകുന്നു, അത് എപ്പോഴുമായിരുന്നു, അതിപ്പോഴും ആ വിധത്തിൽ തന്നെയാകുന്നു. മനുഷ്യനെ ഉഴലുന്നവനാക്കിയത് സഭയാണ്, അത് സഭയാണ്. നോക്കൂ, അത് മനുഷ്യനെ ഒരു ദൈവമകനായിരിക്കാൻ ആഗ്രഹിച്ച് നയിക്കുന്നു. അത് സ്ത്രീയായ സഭയാണ്. ബൈബിൾ ദൈവമല്ല, കാരണം ബൈബിൾ പുരുഷനാണ്. ഓ, അതേ വചനം ജഡമായി തീർന്നു. അവനൊരു പുരുഷനായിരുന്നു. കാണുന്നു, ബൈബിൾ ഒരു പുരുഷനാണ്, സഭ ഒരു സ്ത്രീയും. മനസ്സിലായോ? സഭയല്ല ബൈബിൾ മനുഷ്യനെ ഉഴലുന്നവനാക്കി, സഭയാണ് അവനെ ഉഴലുന്നവനാക്കി തീർത്തത്. അവൻ നഗ്നനായി പോകുന്നത് ബൈബിളിലേക്കല്ല, സഭയിലേക്കാണ്. കാണുന്നോ? അല്ല, തീർത്തുമല്ല. അവൻ നഗ്നനാണെന്ന് ബൈബിൾ അവനോട് പറയുന്നു. അതെ ശ്രീമാൻ, ഇപ്പോൾ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കൂ. ലൈംഗിക ബന്ധത്താൽ, ലൈംഗിക ബന്ധത്തിന്റെ ആഗ്രഹത്താൽ ഇതെന്താണ്, എങ്ങനെയാണ് ഈ ഫലം, നല്ലതോ അല്ലയോ എന്നറിയാനായി അവൾ ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിച്ചു. മാത്രമല്ല, അവൾ അത് ചെയ്യുകയും ചെയ്തു. ഒരു മനുഷ്യൻ മുഖാന്തരം ഏതെങ്കിലും ഒരു നാൾ ദൈവം അതിനെ തിരികെ എടുക്കും. അതൊരു സ്ത്രീയാൽ അടിയറ ചെയ്തതാണ്, എന്നാൽ അതൊരു മനുഷ്യനാൽ വീണ്ടെടുത്തിരിക്കുന്നു. യേശു ക്രിസ്തു എന്ന മനുഷ്യനാൽ അത് വചനമാകുന്നു. പിന്നെ അതെന്താണ്? അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വളരെ നാളുകളായില്ല ഇവിടെ ഞാൻ ഈ പ്രസ്താവന നടത്തിയിരുന്നു. ഞാൻ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്ന വചനങ്ങളുടെ നാലോ അഞ്ചോ പേജുകൾ കൂടി എന്റെ പക്കൽ ഇവിടെയുണ്ട്. എന്നാൽ ശ്രദ്ധിക്കൂ, ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓർക്കുക, വളരെ നാളുകളാകില്ല ഇവിടെ ഞാൻ നിങ്ങളെ ഏഴ് കാഹളങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. കാഹളങ്ങളുടെ ഉത്സവവും അങ്ങനെയുള്ളത് മറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു എട്ടാം ദിവസത്തെ ഉത്സവമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഏഴാം ദിവസം അവസാനമായിരിക്കും. അത് ആയിരം ആണ്ട് വാഴ്ചയാണ്. എന്നാൽ ഒരു എട്ടാം ദിവസ ഉത്സവമുണ്ട്. അത് എട്ടാമത്തേതാണെങ്കിൽ ഏഴ് ദിവസങ്ങളേ ഉള്ളൂ. അത് ഒന്നാം ദിവസത്തെ വീണ്ടും ഉണ്ടാക്കുന്നു, തിരികെ വീണ്ടും ഒന്നാം ദിവസത്തേക്ക് വരുന്നു. അതിനുശേഷം ആയിരം ആണ്ട് വാഴ്ച കഴിഞ്ഞ ശേഷം അവിടെ വീണ്ടും സ്ഥാപിക്കപ്പെട്ട ഒരു ഏദനുണ്ടാകും. ദൈവത്തിന്റെ മഹത്തായ രാജ്യം തിരികെ എടുക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ ഗെത്സെമനെ തോട്ടത്തിൽ വെച്ച് സാത്താനുമായി യേശു യുദ്ധം ചെയ്തിട്ട് ഏദനെ തിരികെ പിടിച്ചിരുന്നു. അതവൻ സ്വർഗത്തിൽ പണിയാനായി പോയിരിക്കുകയും വീണ്ടും തിരികെ വരികയും ചെയ്യും. മുകളിൽ സ്വർഗത്തിൽ അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവനിവിടെ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ യഹൂദന്മാരായ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ എനിക്കൊരു തെറ്റായ പേര് കിട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ പറഞ്ഞു, അവർ പറയും ഞാൻ ഇതാണ് മറ്റേതാണ്. എന്നാൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ എന്നിലും വിശ്വസിപ്പിൻ. അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായിരുന്നു. കാണുന്നോ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം, അഥവാ എന്റെ പിതാവിന്റെ സംഘടനയിൽ, എന്റെ പിതാവിന്റെ പദ്ധതികളിൽ അനേക കൊട്ടാരങ്ങളുണ്ട്. എനിക്കൊരു സ്ഥലമൊരുക്കാനായി പോകേണ്ടി വരും. അത് എത്ര നീളമുള്ളത് നോക്കൂ, 1500 സമചതുര മൈലുകൾ. ചോദിക്കും, അതെവിടെയാണ്? അവന് തയ്യാറാക്കാനായി പോയിരിക്കുന്നു. അവൻ സൃഷ്ടാവാണ്. അവനത് മുഴുവനും സ്വർണത്താൽ സൃഷ്ടിക്കും. തെരുവുകൾ സ്വച്ഛസ്ഫടികമായിരിക്കും. അവൻ സൃഷ്ടാവാണ്. അവനൊരു സ്ഥലമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വെളിപ്പാടിന് 21 അവൻ പറയുന്നു, ആ വിശുദ്ധ നഗരം പുതിയ യെരൂശലേമിനെ സ്വർഗത്തു നിറങ്ങി വരുന്നത് യോഹന്നാൻ കണ്ടു. അവിടെ സമുദ്രമുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. നമ്മുടെ ആദ്യത്തെ ആകാശം ഏതായിരുന്നു? 1000 ആണ്ട് വാഴ്ചയായിരുന്നു. ആദ്യത്തെ ഭൂമി ഏതായിരുന്നു? ഇതായിരുന്നു. ഇത് പുതുക്കപ്പെട്ടിരിക്കും. അത് നോഹയാൽ അവന്റെ നാളുകളിലെ പ്രസംഗത്താൽ സ്നാനപ്പെടുത്തിയതുപോലെ ക്രിസ്തുവിനാൽ അവന്റെ രക്തം അതിന്മേൽ തളിച്ച് നീതീകരിച്ചു. അഗ്നി അഭിഷേകത്താൽ പുതുക്കി. അതിൽ നിന്നും എല്ലാ അണുക്കളെയും മാറ്റി നീക്കി. പുതുക്കൽ അതിന്റെ അവസാനത്താകും. അത് സകല അണുക്കളെയും സകല രോഗങ്ങളെയും സകല വ്യാധികളെയും ഭൂമിയുടെ മുകളിലെല്ലാ അഴുക്കാട് നശിപ്പിക്കും. അവൾ പൊട്ടിത്തെറിച്ചുകൊണ്ടുവരും. ഒരു പുതിയ ഭൂമി കടന്നുവരും. ഞാനൊരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും കണ്ടു. ആദ്യത്തെ ആകാശം ഈ ഭൂമി നീങ്ങിപ്പോയി. സമുദ്രവും ഇനിയില്ല. യോഹന്നാനായ ഞാൻ ആ വിശുദ്ധ നഗരം പുതിയ യെരൂശലേം സ്വർഗത്തുനിന്നും ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടു. അവിടെ ദൈവം തന്റെ ഗുണങ്ങളോട് ചേർന്ന് പുത്രന്മാരും പുത്രികളുമായി അവനവരുമായി വിശുദ്ധിയുടെ കൂട്ടായ്മയിൽ ചേരാകുകയും ഏതൊരു പാപത്തുനിന്നും അവരുടെ കണ്ണുകുരുടായിരിക്കുകയും ചെയ്യും. അത് മുതൽ പിന്നൊരിക്കലും പാപമുണ്ടായിരിക്കുകയില്ല. അതിനായി നമുക്ക് പ്രയാസപ്പെടാം. ഈ ദിവസത്തെ വഞ്ചനയിൽ പെടരുത്. എന്നാൽ വാതിലുള്ളിൽ കടക്കാനായി പ്രയാസപ്പെടാം. കാരണം ദുർനടപ്പുകാരൻ, അശുദ്ധൻ, അങ്ങനെയുള്ളവരാരും അകത്ത് കടക്കില്ല. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. അതെല്ലാമായിട്ടുള്ള പുറമേ ഇത്യാദിയായി അപഖ്യാതിയുള്ള സ്ത്രീയും അപഖ്യാതിയുള്ള പുരുഷനുമാണ്. ആരെല്ലാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു അവരും കുഞ്ഞാട് ജീവപുസ്തകത്തിൽ പേരുള്ളവർ മാത്രം ആ വാതിലകത്തെ കടക്കും. അതുകൊണ്ട് പ്രയാസപ്പെടുക കൂട്ടുകാരെ, അവസാന കാലത്ത് വഞ്ചിതരാകരുത്. ഇതൊരു മഹത്തായ സമയമാണ്. എല്ലാവരുടെ കയ്യിലും കാശുണ്ട്. എല്ലാവർക്കും ഇത് ചെയ്യാനാകുന്നു. സകലർക്കും അത് ചെയ്യാനാകുന്നു. മാത്രമല്ല, കാശ് എല്ലാ വഴിയിലൂടെയും പറക്കുകയും വലിയ കാറുകളും മറ്റുള്ളതെല്ലാം ആയിരിക്കുകയും ചെയ്യുന്നു. അവയിലൊന്നുപോലും ആ നഗരത്തിലുണ്ടായിരിക്കില്ല. ഒരു വിമാനമോ ഒരു കാറോ ഉണ്ടാകില്ല. ഇല്ല, അതെല്ലാമായിട്ട് ഒരു വ്യത്യസ്ത പരിഷ്കാരമായിരിക്കും. അത് വീണ്ടും ഒരു ജ്ഞാനത്താലോ ശാസ്ത്രത്താലോ ഉള്ളതല്ല. എന്നാൽ നിഷ്കളങ്കതയുടെയും ജീവനുള്ള ദൈവത്തിലെ വിശ്വാസത്തിന്റെ പരിഷ്കാരമായിരിക്കും. അതിൽ കടക്കാനായി നമുക്ക് പ്രയാസപ്പെടാം. കാരണം ഏതെങ്കിലും ഒരു നാൾ ആ നഗരത്തിൽ കടക്കണം. അതാണ് എന്റെ പൂർണ്ണ ഉദ്ദേശം. അല്പം തിരികെ നോക്കി എന്നോട് ചേർന്ന് വന്ന് വിശുദ്ധന്മാർ മാർച്ച് ചെയ്ത് അകത്തേക്ക് കടക്കുന്നു എന്ന് നാം പാടുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ പരേഡിൽ ഉണ്ടായിരിക്കുമോ എന്ന് നോക്കുക. വിശുദ്ധന്മാർ അകത്തേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഞാനും ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സ്വർഗീയ പിതാവേ, ദിനം അവസാനിക്കും തോറും അതടുത്തു വരുന്നതായി ഞങ്ങൾ കാണുന്നു. വാഗ്ദത്തം അടുത്തു വരുന്നതായി കാണുന്നു. അതിനാൽ പ്രിയ ദൈവമേ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാതിരിക്കേണ്ടതിന് അത് ഞങ്ങളുടെ ഹൃദയത്തിന്മേലിടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവമേ, ഞങ്ങളുടെ മനസ്സാക്ഷിയെ ശുദ്ധമായി സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ മറച്ചുകൊള്ളണമേ. ലോകത്തിന്റെ കാര്യങ്ങളൊന്നും, ലോകത്തിന്റെ നിഷ്ഫലമായ കാര്യങ്ങളൊന്നും, ഏതെങ്കിലും വലിയ ചിലരുടെ വ്യാജമായ മഹത്വത്തിൽ നിന്നും ഞങ്ങളുടെ കണ്ണുകളെ മറയ്ക്കണമേ. അവർ എത്ര വലിയവരായാലും കാര്യമില്ല. എല്ലാ രാജാക്കന്മാരും ചക്രവർത്തിമാരും പ്രഭുക്കന്മാരും മറ്റുള്ളതെല്ലാം നശിക്കേണ്ടതുണ്ട്. മാത്രമല്ല, അവരാരും തന്നെ രണ്ടാമത്തെ ഉയർത്തൽ നിൽക്കില്ല. ആദ്യത്തെ പുനരുത്ഥാനത്തിൽ ഉയർത്തൽ നിൽക്കുകയുമില്ല. കാരണം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഓ ദൈവമേ, രണ്ടാം മരണം ആത്മീയ മരണത്തിന് അധികാരമില്ല. അവൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഓ ദൈവമേ, എടുക്കപ്പെട്ട ശേഷം ഒരാൾ മട്ടയാളിനെ സന്ദർശിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഈ മണിക്കൂറിൽ ചിന്തിക്കുമ്പോൾ രണ്ടുപേർ കിടക്കയിലായിരിക്കും, ഒന്നിനെ കൈക്കൊള്ളും മറ്റേതിനെ ഉപേക്ഷിക്കും. രണ്ടുപേർ വയലിരിക്കും, ഒന്നിനെ കൈക്കൊള്ളും മറ്റേതിനെ ഉപേക്ഷിക്കും. ഓ ദൈവമേ, നിന്റെ കാഴ്ചയിൽ ഞങ്ങളെ ശുദ്ധരായിരിക്കാൻ സഹായിക്കണമേ. കർത്താവേ, മറ്റുള്ളവരെന്ത് പറഞ്ഞാലും ഞങ്ങളെക്കുറിച്ച് ജനങ്ങൾ എന്ത് ചിന്തിച്ചാലും കാര്യമില്ല. കർത്താവേ, ഞങ്ങളെ വിശുദ്ധരായി, ഞങ്ങളുടെ തമ്മിലുള്ള സംസാരം വിശുദ്ധമായിരിക്കട്ടെ. അത് ദൈവത്തിന്റെ വചനവുമായി അനുഭവ സമ്പത്തുള്ളതാകട്ടെ. അത്രയും അനുഭവ സമ്പത്തുള്ളതായി ഒരു കാപട്യം കണ്ടുപിടിക്കാൻ ഇടവരാതിരിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ തെറ്റുകൾക്കായി ഞങ്ങൾ ക്ഷമാപണം നടത്തുമ്പോൾ ദൈവത്തിനും ഞങ്ങൾക്ക് മധ്യേ യേശു ക്രിസ്തു രക്തം നിൽക്കാനിടവരട്ടെ. അത് ഞങ്ങളെ അവൻ യേശു ക്രിസ്തു രക്തത്തിലൂടെ താഴേക്ക് നോക്കാനിടവരട്ടെ. ഞങ്ങളുടെ നന്മകളിന്മേലല്ല, അഥവാ ഞങ്ങൾ ആരായാലും ശരി, ഞങ്ങൾ എന്തു ചെയ്തെന്നാലും, എന്നാൽ അവന്റെ യോഗ്യതമേൽ മാത്രം ഇതനുവദിക്കണം ദൈവമേ. ഏറ്റവും ചെറിയ പൈതൽ തുടങ്ങി പ്രായമേറിയ വ്യക്തി വരെ ഇവിടെ ഇരുന്നു കൊണ്ട് രാത്രി സന്ദേശം കേൾക്കുന്നവരിൽ ഒരാൾ പോലും നഷ്ടമാകാനിടവരരുതേ. അവരുടെ പവിത്രമായ ആഗ്രഹം ദൈവത്തിലും അവന്റെ വചനത്തിലും മാത്രമായിരിക്കട്ടെ. അവൻ ഏതു സമയത്താണ് പ്രത്യക്ഷമാകുന്നതെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. ആ വിദൂരതലെ ന്യായാസനത്തിൽ ഉത്തരം കൊടുക്കാനായി അവൻ എപ്പോഴാണ് ഞങ്ങളെ വിളിക്കുന്നതെന്നും അറിയുന്നില്ല. റാക്കിൽ നിന്നും ഞങ്ങളുടെ ചീട്ട് പുറത്തെടുത്ത് ഏത് മണിക്കൂറിലാണ് എടുക്കാൻ പറയുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പറയും, ഇത് വീട്ടിലേക്ക് മടങ്ങാനുള്ള സമയം, നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരും. ദൈവമേ, ഞങ്ങളെ ശുദ്ധരായിരിക്കാൻ സഹായിക്കണമേ കർത്താവെ. ഇതനുവദിക്കണമേ. കഴിയുമെങ്കിൽ കർത്താവിന് വരവോളം ജീവിക്കാൻ അനുവദിക്കണമേ. സ്നേഹത്താലും തിരിച്ചറിവിനാലും ഞങ്ങളുടെ അധികാരത്തിന് കീഴിലുള്ള സകലതും ചെയ്യാൻ സഹായിക്കണമേ. ഇന്ന് ഓരോ നഷ്ടമായ ആടിനായി ദൈവം ലോകത്തിൽ തിരയുകയാണെന്നുള്ള തിരിച്ചറിവ്, ദൈവത്തിന്റെ വചനത്താലും അനുഭവ സമ്പത്തുള്ള പ്രാർത്ഥനയാലും ഞങ്ങൾ അവരോട് സംസാരിക്കാനിട വന്നിട്ട് ഞങ്ങൾ ആ അവസാനത്തേതിനെ കണ്ടുപിടിച്ച് അങ്ങനെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനിടവരട്ടെ. സാത്താന്റെ ഈ പഴയതിൽ നിന്നും പുറത്തു കിടക്കട്ടെ കർത്താവെ. അങ്ങനെ അവർ ലോകമെന്ന് വിളിക്കുന്ന ഇവിടെയുള്ള അവരുടെ പരസ്യങ്ങളാലും സൗന്ദര്യമൊരു സ്ത്രീ അത് ആഗ്രഹത്താൽ കെട്ടപ്പെട്ടിരിക്കുന്നു. മുട്ടുവരെ എത്തുന്ന അരവസ്ത്രം ധരിച്ച സുന്ദരികളായ പെൺകുട്ടികളുടെ മുഖത്തോട് മുഖം അമർത്തി വെക്കാനായി ഞങ്ങൾക്ക് ആൺകുട്ടികളെ ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ പരസ്യപ്പെടുത്തുന്നു. നമ്മുടെ റേഡിയോകളിലും ടെലിവിഷനിലൂടെയും നേരെ അത്തരത്തിലുള്ള എല്ലാ അഴിഞ്ഞാട്ടങ്ങളും വൃത്തികേടുകളും ഹോളിവുഡും സകലവിധമുള്ള ലൈംഗിക പ്രവൃത്തികളും വൃത്തികെട്ട സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അഴുക്കാടുന്ന വിധമുള്ള വസ്ത്രങ്ങളും മാത്രമല്ല പുരുഷന്മാർ വയകൃതമാക്കപ്പെട്ട് കാഴ്ചയിൽ സ്ത്രീകളെ പോലെയായി അവരുടെ മുടി സ്ത്രീകളുടേതുപോലെ മുറിക്കുകയും സ്ത്രീകൾ പുരുഷന്മാരുടേതുപോലെ മുറിക്കുകയും ചെയ്യുന്നു. ഓ ദൈവമേ, ഞങ്ങൾ എന്തൊരു ഭയാനകമായ സമയത്താണ് ജീവിക്കുന്നത്. ഓ വരണമേ കർത്താവായ യേശുവേ, വരണമേ. വരൂ കർത്താവേ, രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളിൽ നിന്നും സകല ശുദ്ധിയും കാപട്യവും ദൂരമാക്കണമേ. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ കർത്താവേ. നിന്റെ മുന്നിൽ തുടർച്ചയായി രക്തത്തിന് കീഴിൽ ജീവിക്കാൻ അനുവദിക്കൂ. ഇത് ഞങ്ങളുടെ ആത്മാർത്ഥമായ അപേക്ഷയും ഹൃദയത്തിലെ ആഗ്രഹവുമാണ്. പ്രിയ ദൈവമേ, ഈ പ്രസംഗമെതിലിട്ടിരിക്കുന്നു, അഥവാ ഇന്ന് രാത്രിയിൽ ഈ ഡെസ്കിന് മേൽ എവിടെയാണോ സുവിശേഷം നടന്നത് അവിടെ വച്ചിരിക്കുന്നു. കർത്താവേ, രോഗികളുടെയും പീഡിതരുടെയും അടുക്കൽ കൊണ്ടുപോകുന്നതിനുള്ള ചെറിയ പാഴ്സലുകളും തൂവാലകളും ഇവിടെ കിടക്കുന്നു. നിന്റെ കാഴ്ചയിൽ വിശ്വാസത്തിന്റെ പ്രാർത്ഥന ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തു നിന്നും വീഴാടവരട്ടെ. പിന്നെ കർത്താവേ, ഏതെങ്കിലും അശുദ്ധ കാര്യം ഞങ്ങളിലുണ്ടെങ്കിൽ കർത്താവേ ഇപ്പോൾ ഞങ്ങളെ കുറ്റമാരോപിക്കണമേ. ഞങ്ങൾ കൃപയ്ക്കായി ക്ഷമാപണം ചെയ്യുന്നു. ഞങ്ങൾ എന്താണ് തെറ്റായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. കർത്താവേ, രക്തമെടുത്ത് ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾക്ക് ചോദിക്കാനാകും. പിതാവേ, ഈ രോഗികളെ സൗഖ്യമാക്കി അവരെ സുഖമുള്ളവരാക്കണമേ. അവ എവിടേക്ക് പോയാലും എന്തിന്മേൽ വെച്ചാലും അത് അങ്ങനെ സംഭവിക്കട്ടെ. പിതാവേ, നിന്നെ മാത്രം നിന്നെ സേവിക്കാനുള്ള ദൃഢനിശ്ചയമെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇതനുവദിക്കണം കർത്താവേ. റോഡിലൂടെ ഭവനത്തിലേക്ക് പോകുന്ന പ്രിയജനങ്ങൾക്ക് സുരക്ഷ പ്രദാനം ചെയ്യണമേ. നീ എപ്രകാരം ജനങ്ങളെ സൗഖ്യപ്പെടുത്തി. നന്ദിയുണ്ട്. സഹോദരൻ ഷെപ്പേർഡിന്റെയും സഹോദരി ഷെപ്പേർഡിന്റെയും ചെറിയ പയ്യന് സൈക്കിളിനാൽ ക്ഷതമുണ്ടായി. അതിലേക്ക് ഒരു തിന്മയും കടന്നു വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ചെറിയ കുട്ടി അവന്റെ സൈക്കിൾ ചവിട്ടുകയായിരുന്നു. അവൻ ശരിയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചോദിച്ച ഈ മറ്റുള്ളവരെയും നീ സൗഖ്യമാക്കിയതിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ആ വാഗ്ദാനം ചെയ്തവനിൽ ഞങ്ങൾക്ക് ദൃഢവിശ്വാസമുണ്ട്. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകിയാലും ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. നിങ്ങളവനെ സ്നേഹിക്കുന്നോ? നിങ്ങളവനെ വിശ്വസിക്കുന്നോ? സാത്താന്റെ രാജ്യത്തിൽ നിങ്ങൾ രോഗിയായും ക്ഷീണിച്ചു മരിക്കുന്നു. അത് ആയിരമാന്റെ വാഴ്ചയിലേക്ക്, അവന്റെ ആയിരമാന്റെ വാഴ്ചയിലേക്ക്, അവന്റെ ഏദനിലേക്ക് വരികയാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. അത് ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നോക്കൂ, സകലതും ബുദ്ധിജീവികളാൽ, സകലതും അവർ അത് വിശ്വസിക്കും മുമ്പ് തന്നെ അത് ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കണം. നിങ്ങൾക്ക് ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയില്ല. നിങ്ങളവനെ വിശ്വാസത്താൽ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം അവന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഓ ദൈവമേ, എന്റെ പാപങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കാനായി യേശു ക്രിസ്തു രക്തമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ അല്ലാതെ ഞാൻ മറ്റൊന്നിനെയും അറിയുന്നില്ല. പണ്ട് പൗലോസ് പറഞ്ഞതുപോലെ അങ്ങനെ ഞാനും ഇന്ന് രാത്രി പറയുന്നു, ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാൻ അറിയുന്നത്. അതായത്, ഈ ബൈബിളിനെ ദൈവത്തിനെ കളങ്കപ്പെടാത്ത സമ്പൂർണമായ വചനം എനിക്ക് എന്റെ ഹൃദയം അറിയാമെങ്കിൽ എന്റെ മുഴുവൃദയത്തോടും ഞാൻ വിശ്വസിക്കുന്നു. ഇതിനാൽ ഞാൻ ജീവിക്കുന്നു. ഇതിനാൽ ഞാൻ നിൽക്കുന്നു. എനിക്ക് 10,000 വർഷങ്ങളുണ്ടായിരുന്നാൽ അതിന്റെ ഓരോ അംശവും ഞാൻ ഈ വചനത്തിന് വേണ്ടി കൊടുക്കും. കാരണം ഇത് യേശു ക്രിസ്തുവിന്റെ വചനമാണ്. അത് എത്രമാത്രം ഖണ്ഡിക്കപ്പെടുന്നു എന്ന് ഞാൻ ഗണ്യമാക്കാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അതത്രയ്ക്കും വിശ്വാസയോഗ്യമല്ല എന്നോ മറ്റെന്തായാലും ശാസ്ത്രം എങ്ങനെ ശ്രമിച്ചാലും ശരി, എനിക്ക് ലോകത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നത് ഈ വചനം എന്ന ഏക കാര്യത്തെയാണ്. അവനെന്റേതാണ്, ഞാൻ അവനെ സ്നേഹിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പാപമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തെറ്റുണ്ടെങ്കിൽ, നിങ്ങളിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കാനായി ദൈവത്തോട് യാചിക്കൂ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നാം വീണ്ടും കണ്ടുമുട്ടോളം. നാം വീണ്ടും കണ്ടുമുട്ടോളം. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു. യോഹന്നാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ അന്യോന്യം സ്നേഹിപ്പിൻ, അന്യോന്യം സ്നേഹിപ്പിൻ. എന്തെന്നാൽ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ ക്ഷമിക്കുന്നു. ഇപ്പോൾ നമുക്ക് അന്യോന്യം കൈകളെ പിടിച്ചു കുലുക്കാം. നാം വീണ്ടും കണ്ടുമുട്ടുവോളം. ദൈവം നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ. നാം വീണ്ടും കണ്ടുമുട്ടുവോളം. ഇപ്പോൾ ഒരാൾ മറ്റയാൾ ദൈവയോട് പെരുമാറുക, സകലരോടും ദൈവയോട് പെരുമാറുക, നിങ്ങളുടെ അയൽവാസിയുമായി ശരിയായി ഇടപെടുക, യേശു വരുന്നതുവരെ നിങ്ങളെ സ്വയം കളങ്കമില്ലാതെ സൂക്ഷിക്കുക. പാദത്തിൽ നാം വീണ്ടും കണ്ടുമുട്ടുവോളം. നാം വീണ്ടും കണ്ടുമുട്ടുവോളം. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളവനെ സ്നേഹിക്കുന്നു. അതാണ് എന്റെ പ്രാർത്ഥന. നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. എനിക്കിപ്പോൾ ട്യൂഷനിൽ തിരിച്ചെത്തേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ നിന്നും കാനഡയിലേക്കാണ് പോകുന്നത്. തിരികെ കൊളറോഡയിലേക്കും ചുറ്റിത്തിരിഞ്ഞ് നോക്കൂ. അവസാനം സഹോദരൻ ടോണി അവിടെ ഉണ്ടായിരുന്നു. ഒരു മഹത്തായ കാര്യം സംഭവിച്ചു. റോമിൽ വത്തിക്കാന്റെ തൊട്ടു താഴെയായി ഒരു യോഗത്തിനായി റോമിൽ വെച്ച് ഉണർവ് യോഗം നടത്താനായി അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവനിപ്പോൾ തിരികെ വന്നതേയുള്ളൂ. എല്ലാ ജനങ്ങളും ഒരുമിച്ച് വന്നിരിക്കുന്നു. അവർക്കവിടെ ഒരു വലിയ വേദി കിട്ടിയിരിക്കുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾക്കിരിക്കാം. അവിടെ ഒരു ഉണർവ് യോഗത്തിനായി ഞാൻ കടന്നുപോകാൻ അവർ ആഗ്രഹിക്കുന്നു. മിനിസ്ട്രിയിൽ ദൈവത്തിന്റെ മഹത്വം കാണാനായി അവർ ആഗ്രഹിക്കുന്നു. എനിക്കറിയില്ല, എനിക്കതിനുമേൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കർത്താവിനോട് എന്ത് പറയുന്നു എന്ന് നോക്കട്ടെ. ഓ എന്റെ, ഓർക്കൂ, നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ അനുഗ്രഹീതനായ രക്ഷകന്റെ വരവനെ നാം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാ തളർത്ത് കഴിഞ്ഞിരിക്കുന്നു. അവന്റെ രാജ്യത്തിന്റെ സുവിശേഷം എല്ലാ രാജ്യത്തിലേക്കും പോയിരിക്കുന്നു. നാം അവസാനത്തെത്തിയതായി കാണാൻ കഴിയുന്നു. അത് ശരിയല്ലേ? അവന്റെ അനുഗ്രഹീതമായ കാഴ്ചയിൽ വരവിന്റെ സന്ദേശം അപ്പോൾ ആനന്ദഘോഷത്തോടെ കൊട്ടിഘോഷിക്കപ്പെടും. അവൻ വളരെ വേഗം മഹത്വത്തിൽ വരും. എല്ലാവരോടും പറയണം, ആദ്യം കർത്താവ് വിശുദ്ധന്മാർ ഉണർത്തപ്പെടും. എന്തിന് ലഘുവായി ഉറങ്ങുന്നു? അവസാനമെടുക്കുമ്പോൾ നമുക്ക് അവസാന വിളിക്കായി തയ്യാറായിരിക്കാം. ഇത്രയും ഓർത്തിരിക്കൂ, ഈ വരും ദിവസങ്ങളിലൊന്നിൽ അവൾ പടിഞ്ഞാറേക്ക് തിരിഞ്ഞ് വീണ്ടും യാത്ര ചെയ്യുന്നതാണ്. തീർച്ചയായും അവൾ ചെയ്യും. അത് ശരിയാണ്. അതുവരെയും യേശുവിൻ നാമത്തെ നിങ്ങളോടൊപ്പം എടുത്തുകൊള്ളുക. ശാപത്തിലും ദുഃഖത്തിന്റെ ശൈശവാസ്ഥയിലും അത് നിങ്ങൾക്ക് ആനന്ദവും ആശ്വാസവും നൽകും. നിങ്ങൾ പോകുന്നിടത്തെല്ലാം അതിനെടുത്തുകൊള്ളുക. വിലപ്പെട്ട നാമം, വിലയേറിയ നാമം. ഓ എത്ര മാധുര്യം! ഭൂമിയിലെ പ്രതീക്ഷയും സ്വർഗത്തിലെ ആനന്ദവും. വിലയേറിയ നാമം. ഓ എത്ര മാധുര്യം! എത്ര മാധുര്യം! ഭൂമിയിലെ പ്രതീക്ഷയും സ്വർഗത്തിലെ ആനന്ദവും. യേശുവിന്റെ നാമത്തിങ്കൽ മുട്ടുമടക്കുന്നു. അവന്റെ പാദത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചു വീഴുന്നു. സ്വർഗത്തിലെ രാജാതി രാജാവ്, നാം അവനെ കിരീടം ചൂടിക്കും. നാം യാത്ര പൂർണ്ണമാക്കുമ്പോൾ വിലപ്പെട്ട നാമം, ഓ എത്ര മാധുര്യം, ഭൂമിയിലെ പ്രതീക്ഷയും സ്വർഗത്തിലെ ആനന്ദവും, വിലയേറിയ നാമം, ഓ എത്ര മാധുര്യം, ഭൂമിയിലെ പ്രതീക്ഷയും സ്വർഗത്തിലെ ആനന്ദവും. ഇപ്പോൾ ഈ അവസാന ചരണം നമുക്കിപ്പോൾ ഹൃദയങ്ങളെ കുമ്പിട്ടുകൊണ്ട് പാടാം. യേശുവിൻ നാമത്തെ നിങ്ങളോടൊപ്പം എടുത്തുകൊള്ളുക. സകല കണിയിൽ നിന്നും ഒരു കവചം പോലെ നിങ്ങളുടെ ചുറ്റിലും പ്രലോഭനം കൂടുമ്പോൾ നോക്കൂ, ഈ കാര്യങ്ങളെല്ലാം സാത്താന്റെ രാജ്യത്തുള്ളതാണ്. നോക്കൂ, ആ വിശുദ്ധ നാമത്തെ പ്രാർത്ഥനയോടെ ശ്വസിക്കുക. അത്ര തന്നെ, പിന്നെ നടന്നകലുക. അത് പ്രവർത്തിക്കും. ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്തെന്നാൽ അത് പ്രവർത്തിക്കുന്നു. അവന്റെ വിശുദ്ധ നാമത്തെ പ്രാർത്ഥനകൾ ശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവിൻ നാമത്തെ നിങ്ങളോടൊപ്പം സകല കണിയിൽ നിന്നും ഒരു കവചം പോലെ നിങ്ങളുടെ ചുറ്റിലും പ്രലോഭനം കൂടുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ആ വിശുദ്ധനാമത്തെ പ്രാർത്ഥനയോടെ ശ്വസിക്കുക. ആ മറ അപ്പോൾ നിങ്ങളുടെ മുഖത്തിന് മുകളിൽ ഓടി മൂടും. വിലപ്പെട്ട നാമം, വിലയേറിയ നാമം, ഓ എത്ര മാധുര്യം, ഭൂമിയിലെ പ്രതീക്ഷയും സ്വർഗത്തിലെ ആനന്ദവും, വിലയേറിയ നാമം, ഓ എത്ര മാധുര്യം, ഭൂമിയിലെ പ്രതീക്ഷയും സ്വർഗത്തിലെ ആനന്ദവും. ഇപ്പോൾ നമുക്ക് നമ്മുടെ തലകളെ കുമ്പിടാം. അപ്പോൾ അവിടെ പിന്നിലിരിക്കുന്ന സഹോദരൻ ബീലറോട്, ഇവിടെ പ്രസംഗവേദിയിലേക്ക് വരാമോ എന്ന് ഞാൻ ചോദിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവന് വിശുദ്ധനാമത്തെ ശ്വസിക്കുക. ഞങ്ങൾ നിങ്ങളെ പിരിച്ചുവിടൂ. സൗരമിത പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പിരിച്ചുവിടുക. വിലയേറിയ നാമം, ഭൂമിയിലെ പ്രതീക്ഷയും സ്വർഗത്തിലെ ആനന്ദവും. വിലയേറിയ നാമം, വിലയേറിയ നാമം, ഓ എത്ര മാധുര്യം, ഭൂമിയിലെ പ്രതീക്ഷയും സ്വർഗത്തിലെ ആനന്ദവും. ഇപ്പോൾ നമ്മുടെ തലയും ഹൃദയവും കുമ്പിട്ട് നിൽക്കുമ്പോൾ സഹോദരൻ ബീലർ, ഇവിടെയുള്ള നമ്മുടെ ഒരു സഹായി സഹോദരൻ എസ്റ്റലേ ബീലർ, നല്ല ഒരു ക്രിസ്ത്യൻ സഹോദരൻ, വിശ്വസ്തനായ മനുഷ്യനാണ്. ഇന്ന് രാത്രിയിൽ ശ്രോതാക്കളെ അദ്ദേഹം പ്രാർത്ഥനയോടെ പിരിച്ചുവിടുമോ എന്ന് ഞാൻ ചോദിക്കുന്നു. സഹോദരൻ ബീലർ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.